ഇത് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് അഥവാ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളത് കേട്ടതിന് ശേഷം അടുത്ത ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. ഞാനിത് പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സുകളിൽ വരുമ്പോൾ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും, ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിട്ട്. അതേപോലെ നിങ്ങൾ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ അറ്റൻഡ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഇൻഫോം ചെയ്യണം. ഞാനത് ചർച്ചിൽ പറഞ്ഞാണ് നിങ്ങളുടെ അടുത്ത് പറയാം. നിങ്ങൾ നിങ്ങളുടെ പേരൻസിന്റെ അടുത്ത് പറയണം, നിങ്ങൾ അഥവാ വരുന്നില്ലെങ്കിൽ എന്നെ മെസ്സേജ് അയച്ചിട്ട് അറിയിക്കും. കാര്യം എന്ന് പറയാം, നിങ്ങളിപ്പോ ഒരു ട്യൂഷന് പഠിക്കാൻ പോകണമെങ്കിൽ നിങ്ങൾ ട്യൂഷന് പോകുന്നില്ലെങ്കിൽ വിളിച്ചു പറയത്തില്ലേ? അതിന് കാര്യം എന്താ? കാര്യം എന്താ? കാര്യം ഒരു അക്കൗണ്ടബിലിറ്റി ഉള്ളതുകൊണ്ടാണ്. നമ്മൾ അത്രയും സ്പിരിച്വൽ കാര്യങ്ങൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ അത്രയും സീരിയസ് ആയിട്ട് എടുക്കാറില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വിചാരിക്കുന്നത് ഇത് അത്രയും സീരിയസ് അല്ലെന്നുള്ളതാണ്. അത് നമ്മൾ നിങ്ങളുടെ കുട്ടികളുടെ അല്ല, ജനറലി അങ്ങനെ ഒരു മെന്റാലിറ്റിയാണ്. അത് ഫീസൊക്കെ കൊടുത്ത് നമ്മൾ ഭയങ്കര ഇമ്പോർട്ടന്റ്, നമ്മുടെ കരിയറിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് നമ്മളൊരു ക്ലാസ്സിന് പോവാതിരിക്കാനായിട്ട് പോവാനായിട്ട് എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അഥവാ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ വിളിച്ചു പറയും, ഇല്ലെങ്കിൽ നമുക്ക് അഥവാ പോയില്ലെങ്കിൽ നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കാനായിട്ട് തോന്നും. സൺഡേ സ്കൂൾ എന്ന് പറയുമ്പം ഓക്കെ, ചുമ്മാ ഫ്രീ ആയിട്ട് ആരെങ്കിലും ഒക്കെ എടുക്കുന്നു, അത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ല എന്നുള്ള ഒരു മെന്റാലിറ്റിയും കൊണ്ടാണ് സാധാരണ ആൾക്കാർ ഇതിനെ ലൂസായിട്ട് എടുക്കുന്നത്. ആരെങ്കിലും അറ്റൻഡ് ചെയ്യുന്നില്ലെങ്കിൽ എൻ്റെ അടുത്ത് നേരത്തെ ഇൻഫോം ചെയ്യണം. എത്ര പേര് കുറച്ച് വന്നാലും എനിക്ക് പ്രശ്നമില്ല, കാരണം അത് എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. പക്ഷെ വരുന്നില്ലെങ്കിൽ പറയണം, വരുന്നവരും റെഗുലറായിട്ട് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കാൻ പാടും, കാരണം അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ ആ കാര്യങ്ങൾ ചോദിക്കും. ഓക്കെ, ഞാൻ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നീ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഏതായിരുന്നു, ഏത് ക്ലാസ് ആയിരുന്നു, ഏതായിരുന്നു എടുത്തത്? പറഞ്ഞ ഏതായിരുന്നു നമ്മളുടെ ഏതായിരുന്നു നമ്മുടെ അടുത്ത പാരബിള്? മാത്യു 21 തൊട്ട് 22 വരെയുള്ള മൂന്ന് പാരബിൾസ് നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്തത് അല്ലെ? എന്തായിരുന്നു ആ സബ്ജക്ട്, എന്തിനെ പറ്റിയായിരുന്നു എടുത്തത്? ഏതായിരുന്നു, എന്തായിരുന്നു സബ്ജക്ട്? മൂന്ന് പാരബിളില് ഫ്രൂട്ട്സ് എന്താ ഉണ്ടാവുന്നതിനെ കുറിച്ചാണ് ആ മൂന്ന് പാരബിള് പറഞ്ഞു. മൂന്ന് പാരബിള് എന്തൊക്കെയായിരുന്നു? ഓക്കെ, ജൂസും ജെന്റൈൽസിനെയും പറ്റിയുള്ള മൂന്ന് പാരബിള്. ആദ്യം രണ്ട് സൺസിന്റെ പാരബിള് പഠിച്ചു, സെക്കൻഡ് ടെനൻസിന്റെ പാരബിള്, തേർഡ് വെഡിങ് ഫീസിന്റെ പാരബിള്. നേരെ മൂന്ന് പാരബിളിൽ കൂടെ ജീസസ് പറയാനായിട്ട് ട്രൈ ചെയ്തത് ജൂസും ജെന്റൈൽസും തമ്മിലുള്ള വ്യത്യാസവും, യേശുക്രിസ്തു ജൂസിനെ വേണ്ടിയിട്ട് വരികയും പിന്നീട് അവര് ജീസസിനെ റിജക്ട് ചെയ്യുമ്പോൾ ജെന്റൈൽസിലോട്ട് പോകുന്നതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ. നമ്മൾ ഓരോ പാരബിൾ പഠിക്കുമ്പോഴും അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പാരബിളിൽ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഈ മാത്യു ചാപ്റ്റർ 21 ഈ മൂന്ന് പാരബിള് നമ്മൾ പഠിക്കുമ്പം ആ പാരബിളിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. എന്താ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്നറിയാം? ആ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ആ ചാപ്റ്റർ 21 വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. 21 ജീസസ് ഒരു കിങ് ആയിട്ട് ജെറുസലേമിലോട്ട് വരുന്നതിനെ പറ്റി. ഓക്കെ, ആ കിങ് ആയിട്ട് ജീസസ് ജെറുസലേമിലോട്ട് വരുമ്പം യഹൂദന്മാര് ജീസസിനെ, കുറച്ചുപേര് ജീസസിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. മെയിൻ ആയിട്ട് ആ ജൂസിന്റെ ആ ജാതി അല്ലെങ്കിൽ ആ നേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന മഹാപുരോഹിതന്മാരും ബാക്കിയുള്ളവരും ഹൈപ്രീസ്റ്റ് ഒക്കെ ജീസസിനെ റിജക്ട് ചെയ്യും. അതായത് അങ്ങനെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് യേശു ക്രിസ്തു ഈ മൂന്ന് പാരബിൾസ് പഠിപ്പിക്കുന്നത്. രണ്ട് സൺസിന്റെ പാരബിൾ, അതിൽ ആദ്യത്തെ സൺ എന്താ പറഞ്ഞു, ആദ്യത്തെ സണ്ണിന്റെ അടുത്ത് പോകാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു, പിന്നീട് മാനസാന്തരപ്പെട്ട് പോയി. രണ്ടാമത്തെ ആള് പോകുമെന്ന് പറഞ്ഞു, പിന്നെ പോയില്ല. രണ്ടാമത്തെ ആളാണ് ജൂസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, മറ്റേ ഒരു സിന്നേഴ്സിനെ അല്ലെങ്കിൽ ജെന്റൽസിനെ. അതുപോലെ തന്നെ മുന്തിരിത്തോട്ടത്തിലെ ഉപമയുടെ പാരബിൾ പഠിച്ചു, പിന്നെ പാരബിൾ ഓഫ് ദി വെഡിങ് ഫീസ്റ്റ് പഠിച്ചു. ഓക്കെ, ഇന്ന് നമുക്ക് ലൂക്ക് ചാപ്റ്റർ 15 നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു പാരബിൾസ് ആയിരിക്കും. ലൂക്ക് ചാപ്റ്റർ 15 ഇതുപോലെ മൂന്ന് പാരബിൾസ് ഉണ്ട്. ഓക്കെ, ആ പാരബിൾസ് എന്തൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന് ദ പാരബിൾ ഓഫ് ദി ലോസ്റ്റ് കോയിൻ, സെക്കൻഡ് ദ പാരബിൾ ഓഫ് ദി ലോസ്റ്റ് അല്ല ഫസ്റ്റ് പാരബിൾ ഓഫ് ദി ലോസ്റ്റ് ഷീപ്പ്, സെക്കൻഡ് പാരബിൾ ഓഫ് ദി ലോസ്റ്റ് കോയിൻ, തേർഡ് പാരബിൾ ഓഫ് ദി ലോസ്റ്റ് സൺ. ഓക്കെ, ഈ പാരബിൾസ് കേട്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? വായിച്ചിട്ടോ കേട്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും കേട്ടിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാറില്ല. ഓൺലൈനിലുള്ളവരും എല്ലാവരും ഇത് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. ഈ പാരബിൾ കേട്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാൻ പറ്റും. കേട്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയണം. ഉണ്ടോ ആരെങ്കിലും? എല്ലാവരും കേട്ടിട്ടുള്ള പാരബിളാണ്. അന്നേരം ഞാനത് പെട്ടെന്ന് അതിന്റെ കണ്ടന്റ് പറഞ്ഞ് അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഓക്കെ, എന്നാലും ഈ പാരബിളിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഈ പാരബിളിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് പറയാമോ ആർക്കെങ്കിലും? എന്താണ് ആ പാരബിളിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്? എന്തിനാണ് ജീസസ് പെട്ടെന്ന് ഒരു പാരബിൾ അങ്ങ് പറഞ്ഞു കൊടുക്കുന്നത്? അല്ലല്ല, ആ പാരബിള് പറയാനുള്ള കാരണം എന്താണ്? അത് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ചാപ്റ്റർ 15 ഫസ്റ്റ് 2 verses വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാവും. എന്തിനാണ് ജീസസ് ഈ പാരബിൾ പറയുന്നത്? എന്താണ് വെച്ചിട്ട് പറയാം എന്താണെന്ന്. എന്താ എന്തുവാണ് എന്തിനാ ജീസസ് ഇത് പറയുന്നത്? ടാക്സ് കളക്ടേഴ്സിന്റെ കൂടെ ജീസസ് ഈറ്റ് ചെയ്യുകയും ഡ്രിങ്ക് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പാരസീസ് പറഞ്ഞത്. ഇതിന്റെ കോണ്ടെക്സ്റ്റ് വെച്ചാൽ മനസ്സിലാവും. നൗ ഓൾ ദ ടാക്സ് കളക്ടേഴ്സ് ആൻഡ് സിന്നേഴ്സ് വെയർ കമ്മിങ് നിയർ ഹിം ആൻഡ് ടു ലിസൺ ഹിം. Both the Pharisees and the scribes began grumbling, saying, "The man receives sinners and eats with them." ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ അടുക്കൽ വചനം കേൾക്കുവാൻ അവന്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരുടെ കൂടെ ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞു. ഇതാണ് ഈ പാരബിളിന്റെ ബാക്ക്ഗ്രൗണ്ട്. എന്താണ് ബാക്ക്ഗ്രൗണ്ട്? ജീസസ് സിന്നേഴ്സിന്റെ കൂടെ ഈറ്റ് ചെയ്യുകയും ഡ്രിങ്ക് ചെയ്യുകയും ചെയ്യുന്നു അല്ലെ. ജീസസിന് ഏറ്റവും കൂടുതൽ ഫാരസീസും സ്ക്രൈബ്സും വിളിക്കുന്ന അല്ലെ കുറ്റം പറഞ്ഞുകൊണ്ട് പറയുന്ന ഒരു പേരെന്താണെന്ന് അറിയാമോ? എന്താ അറിയാമോ? അൺക്ലീൻ ആണെന്ന്. ജീസസിന്റെ ഡിസേബിൾസിനെ പറ്റിയാണ് പറയുന്നത്. അൺക്ലീൻ കൈകൊണ്ട് കഴിച്ചിട്ടില്ല. ജീസസിനെ പറ്റി പറയുന്ന ഏറ്റവും വലിയൊരു കംപ്ലൈന്റ് അല്ലേ ജീസസ് സിന്നേഴ്സിന്റെ ഫ്രണ്ട് ആണോ? ഫ്രണ്ട് ഓഫ് സിന്നേഴ്സ് അങ്ങനെയാണ് പറഞ്ഞത്. എവിടെ എഴുതിയിരിക്കുന്നത്? മാത്യു ചാപ്റ്റർ 11 verse 19. ഒരുപാട് അടുത്ത് പറയുന്നുണ്ട്. മാത്യു ചാപ്റ്റർ 9 verse 11, ലൂക്ക് ചാപ്റ്റർ 5 verse 30, മാത്യു ചാപ്റ്റർ 11 verse 19. മാത്യു ചാപ്റ്റർ 11 verse 19 ഒന്ന് എടുത്ത് വായിച്ചു. മാത്യു ചാപ്റ്റർ 11 verse 19. ജീസസ് തന്നെ പറയാണ് വായിച്ചു.
The Son of Man came to eat and drank, and everyone said, "Look at this man. He is a glutton and a drinker, a friend of tax collectors and other outcasts."
The Son of Man came eating and drinking, and they said, "Behold, a gluttonous man and a drunkard, a friend of tax collectors and sinners." അന്നേരം ജീസസിനെ പറ്റി ഇവർ പറയുന്ന മെയിൻ ആയിട്ട് പറയുന്ന പേര് എന്താണ്? ഈസ് എ എന്താണ്? ഫ്രണ്ട് ഓഫ് സിന്നർ. കറക്റ്റ്. ഓക്കെ, അന്നേരം ഒരു ജീസസ് ഒരു ഹോളി ആയിട്ടുള്ള ഒരാൾക്ക് സിന്നറിനുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആവാൻ പറ്റുമോ? ക്യാൻ വി ഹാവ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് സിന്നേഴ്സ്? എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം എന്താ? പറ്റുമോ? പറ്റുമോ? ഒരു എക്സ്റ്റെൻഡ് വരെ. എന്താണ് പറ്റുമോ? എത്ര എക്സ്റ്റെൻഡ് വരും? ജൂബൽ സിന്നേഴ്സിന്റെ ഫ്രണ്ട്സ് ആവാൻ പറ്റും ഹോളി ആൾക്കാർക്ക്? ഒരു എക്സ്റ്റെൻഡ് വരെ. എത്ര എക്സ്റ്റെൻഡ് വരെ പറ്റും? അവർ ചെയ്യുന്നത് പോലെ ചെയ്യാനുണ്ടാവും. ഓക്കെ, അതായത് സിന്നേഴ്സിന്റെ അടുത്ത് ഫ്രണ്ട്സ് ആവാൻ പറ്റും. അന്നേരം വേറൊരു കാര്യം ഞാൻ ചോദിക്കാം. അതൊരു ഫ്രണ്ട്ഷിപ്പ് സിന്നേഴ്സിന്റെ അടുത്ത് പറ്റുമെന്നാണ് ബൈബിൾ പറയുന്നത് ഹോളി ആൾക്കാർക്ക്. ഓക്കെ, എന്താ പറ്റാത്ത സിന്നേഴ്സുമായിട്ട് ബോണഗെയിൻ ആൾക്കാർക്ക്? ഫെലോഷിപ്പ് പറ്റത്തില്ലെന്ന് പറയുന്നു. ഓക്കെ, ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകാനായിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഡീറ്റെയിലായിട്ട് പറയുന്നു. ഫെലോഷിപ്പും ഫ്രണ്ട്ഷിപ്പും പറ്റും. എന്തായാലും നമ്മൾ നടന്നു ഫ്രണ്ട്ഷിപ്പ് അങ്ങ് എക്സ്റ്റെൻഡ് ആയിട്ട് കൂടി അതിന്റെ ഒരു വേറൊരു അടുത്ത ഒരു ഫ്രണ്ട്ഷിപ്പും ഫെലോഷിപ്പും ഡിഫറെന്റ് ആണ്. പക്ഷെ ഫെലോഷിപ്പ് സിന്നേഴ്സുമായിട്ട് നമുക്ക് പറ്റത്തില്ലെന്ന് പറയുന്നുണ്ട് അല്ലെ. എന്നിട്ട് അതുകൊണ്ടാണ് ഒരു ബിലീവർ അൺബിലീവറിനെ മാരി ചെയ്യരുത് എന്ന് പറയുന്നത്. മാരേജ് ഇസ് എ ഫെലോഷിപ്പ്. പക്ഷെ വി ക്യാൻ ഹാവ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് സിന്നേഴ്സ് അല്ലെ. ഓക്കെ, വേറൊരു കാര്യം ഞാൻ നിങ്ങളുടെ ചോദിക്കാം. നിങ്ങൾക്ക് അറിയാമോ എന്നറിയത്തില്ല, ഫ്രണ്ട്ഷിപ്പും ഫെലോഷിപ്പും പാടില്ലാത്ത ആൾക്കാരുണ്ട്. ആരാണ് പറയുന്നത്? ഓൺലൈനിലുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും അറിയാം, ഫ്രണ്ട്ഷിപ്പും ഫെലോഷിപ്പും പാടില്ലെന്ന് ബൈബിൾ പറയുന്ന ആൾക്കാരുണ്ട്. ഹിപ്പോക്രൈറ്റ്സ് എന്നുള്ളതിനേക്കാൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുണ്ട്. അല്ല, ഫ്രണ്ട്ഷിപ്പും ഫെലോഷിപ്പും പാടില്ല എന്ന് പറയുന്നത് ശരിക്കും ആ ടേം എന്ന് പറഞ്ഞാൽ ബാക്ക്സ്ലൈഡേഴ്സുമായിട്ട് പാടില്ലെന്നാണ്. ബാക്ക്സ്ലൈഡേഴ്സ് ആക്ച്വലി ഹിപ്പോക്രൈറ്റ്സ് എന്ന് വേണേൽ പറയാം, പക്ഷെ ബാക്ക്സ്ലൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, ഫെയ്ത്തിൽ വന്നതിന് ശേഷം ബിലീവർ ആണെന്ന് ക്ലെയിം ചെയ്തിട്ട് സിന്നിൽ കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നമുക്ക് വി കനോട്ട് ഹാവ് ഫ്രണ്ട്ഷിപ്പ് ഓർ ഫെലോഷിപ്പ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ വിചാരിക്കും നമ്മളുടെ നമ്മൾ ചിലപ്പോൾ കേട്ടുള്ളൂ സിന്നേഴ്സുമായിട്ട് നമ്മൾ ഫ്രണ്ട്സ് ഒന്നും ആവില്ലെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, അങ്ങനെ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ജീസസ് വാസ് എ ഫ്രണ്ട് ഓഫ് സിന്നേഴ്സ്, ആൻഡ് വി ക്യാൻ ഹാവ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് സിന്നേഴ്സ്. എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് സിന്നേഴ്സ് ആയിട്ടുള്ള. സിന്നേഴ്സ് എന്ന് പറയുമ്പോൾ എന്ത് പറഞ്ഞിരിക്കുന്നത്, സിന്നേഴ്സ് എന്ന് നിങ്ങൾ നോക്കുമ്പോഴത്തേനും കള്ളുകൂടിയന്മാർ ഇങ്ങനത്തെ അങ്ങനെ ഉള്ളതല്ല, അൺബിലീവേഴ്സിന് ജനറലി പറയുന്നതാണ്. അന്നേരം വി ക്യാൻ ഹാവ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് അൺബിലീവേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്ത് നിന്നൊക്കെ പോയി വേറെ ഏതെങ്കിലുമൊക്കെ ലോകത്ത് ജീവിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ രൂപക്കൂട്ടൊക്കെ കയറിയിരിക്കേണ്ടി വരും. ദാറ്റ് ഈസ് ഇംപോസിബിൾ. സോ വി ക്യാൻ ഹാവ് ഫ്രണ്ട്ഷിപ്പ്, വി ക്യാൻ ഹാവ് ക്ലാസ്സിൽ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും, വി ക്യാൻ ഹാവ് ഫ്രണ്ട്ഷിപ്പ്, അത് നോർമലാണ്. ബട്ട് വി കനോട്ട് ഹാവ് ഫെലോഷിപ്പ്, ബട്ട് വി കനോട്ട് ഹാവ് ഫ്രണ്ട്ഷിപ്പ് ഓർ ഫെലോഷിപ്പ് വിത്ത് ദ ബാക്ക് സൈഡേഴ്സ്. എവിടെ അത് പറയുന്നത്? ഒരു ഒരു പോള് പറയുന്ന ഒരു കാര്യമാണ് ക്ലിയർ ആയിട്ട്. ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധമുള്ള ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 5 10 I wrote in my letter, do not associate with immoral people. That immoral ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് അസോസിയേറ്റ് ചെയ്യുന്ന ഇവിടെ പറഞ്ഞിരിക്കുന്നു. I did not at all mean with the immoral people of the world, or with the covetous and swindlers, or with idolaters. For them you would have to go out of the world. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ആൾക്കാർ ഇങ്ങനെ ഉള്ളവരുണ്ട്, സിന്നേഴ്സ് ഉണ്ട്, ഡ്രങ്കേഴ്സ് ഉണ്ട്, ഇമ്മോറൽ ആയിട്ട് ആൾക്കാരുണ്ട്, കവച്യസ് ആയിട്ട് ആൾക്കാരുണ്ട്. ഇവരുടെ അടുത്ത് ആരുടെ നമുക്ക് യാതൊരു തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പും പാടില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ആളുടെ ഒരു കടയിൽ പോയി സാധനം വാങ്ങിച്ചില്ലെങ്കിൽ ചോദിക്കേണ്ടി വരും, ആൾ ബിലീവർ ആണെങ്കിൽ. അങ്ങനെയല്ല പറയുന്നത്, അങ്ങനെ അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് വി ക്യാൻ ഹാവ് വിത്ത് ഓൾ പീപ്പിൾ. ഓക്കെ, പക്ഷെ എന്താണ് അടുത്ത വാക്കിൽ പറഞ്ഞിരിക്കുന്നത്? ചിലടത്ത് എന്നാൽ ഞാൻ പറയാണ്, ബട്ട് ആക്ച്വലി ഐ റോട്ട് യു നോട്ട് ടു അസോസിയേറ്റ് വിത്ത് സോ കോൾഡ് ബ്രദർ. If he is a immoral person or a covetous or an adulterer or a thefter or a drunkard or a swindler or even eat with that one. നമുക്ക് ഒരിക്കലും ഫ്രണ്ട്ഷിപ്പ് പാടില്ലാത്ത സിന്നേഴ്സുമായിട്ടല്ല. ഓക്കെ, ആരുടെ അടുത്തും ഫാരിസീസ് അല്ലെങ്കിൽ ഹിപ്പോക്രൈറ്റ്സ് ആൻഡ് ദേ ക്ലെയിം ദേ ആർ സെയിന്റ്സ്, ദേ ആർ ഹോളി പീപ്പിൾ ആൻഡ് ദേ കണ്ടിന്യൂ ഇൻ സിൻ. നമ്മുടെ തെറ്റിൽ എന്തെങ്കിലും വീഴുന്നു എന്നുള്ളതല്ല, ദേ പ്രാക്ടീസ്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, ഹോളി ആയിട്ട് ആൾക്കാർ പറഞ്ഞത്. ഫാരിസീസിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫാരിസീസ് ദേ വേർ സിന്നേഴ്സ് ഇൻസൈഡ്, പക്ഷെ അവർ പോളി ആയതുകൊണ്ട് അവർ സിന്നേഴ്സുമായിട്ടൊന്നും ഭക്ഷണം കഴിക്കാൻ പോകത്തില്ല, അവർ വീട്ടിൽ പോകത്തില്ല, ഒരു ഫുഡ് കഴിക്കാൻ വിളിച്ചാൽ പോകത്തില്ല. ആരുടെ കൂടെ ഫുഡ് കഴിക്കില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ സിന്നേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഫുഡിന് കഴിച്ച് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റത്തില്ലേ? പോകണമെങ്കിൽ പോകാൻ പോകണ്ടെങ്കിൽ പോകണ്ട, അത് നമ്മുടെ ഇഷ്ടം. പക്ഷെ പോകരുതെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. വി ക്യാൻ നിങ്ങൾക്ക് പോകാം, നിങ്ങൾക്ക് അവരുടെ അടുത്ത് ഫുഡ് കഴിക്കാം, നിങ്ങൾക്ക് അവരുടെ അടുത്ത് അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യാം. ദർ ഇസ് നോ പ്രോബ്ലം. അങ്ങനത്തെ ഒരു ഹോളിനെസ് അല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. ഈ ലോകത്ത് ജീവിച്ച ഏറ്റവും വലിയ ഹോളി ആളായിരുന്നു ജീസസ് ആയിരുന്നു. പക്ഷെ ജീസസ് അതേസമയം തന്നെ ഹി വാസ് എ ഫ്രണ്ട് ഓഫ് സിന്നർ. അന്നേരം ജീസസിന്റെ കാലത്തെ ഹോളിയാണെന്ന് ആക്ട് ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു ഫാരിസീസ് ആയിരുന്നു. അവര് സിന്നേഴ്സിനെ കാണുമ്പോഴത്തേക്കും ഭയങ്കരത അവരെ മാറ്റി നിർത്തുന്നു. അന്നേരം ഇതാണ് ഇവർ തമ്മിലുള്ള ജീസസ് വരും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, എന്നാൽ ജീസസ് ഒരു നോർമലായിട്ട് ഞാൻ ഇതിനും പറഞ്ഞായിരുന്നു, ഹോളിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പുറത്ത് ആക്ട് ചെയ്യുന്നതല്ല, വി ആർ കമ്മിങ് ബാക്ക് ടു ദി നോർമൽ. നമ്മൾ നോർമൽ ആളാവുക, നോർമൽ ആളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും വേൾഡിൽ നമ്മൾ ജീസസിനെ ലൈറ്റായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഹോളിനെസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതാണ് എന്നായിരുന്നു ഇവരുടെ ഒരു പ്രശ്നം. എന്നാൽ ഇവര് ഈ ഫാരിസീസിന് സിന്നേഴ്സിന്റെ അടുത്തുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവർ ജഡ്ജ്മെന്റൽ. സിന്നേഴ്സിനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെക്കാൾ മോശപ്പെട്ട ആൾക്കാരായിട്ടാണ് സിന്നേഴ്സിനെ കണ്ടത്, അവരെ ജഡ്ജ് ചെയ്തിരുന്നു. അന്നേരം ഇത് അതുകൊണ്ടാണ് അവര് ഫാരിസീസ് സിന്നേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തത്. അതായത് ഇങ്ങനെ ഇവർ പിറുപുറുത്തപ്പം ഇവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരെ ചില കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ജീസസ് മൂന്ന് പാരബിൾസ് പറയാണ്. എന്നാൽ ഇതാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്. ഫാരിസീസ് ആൻഡ് ഹിപ്പോക്രൈറ്റ്സ് ജീസസ് ക്രൈസ്റ്റ് സിന്നേഴ്സിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നു എന്ന് കണ്ടപ്പം ഇവർ പറയുന്നത് ഞങ്ങൾ ഹോളി ആൾക്കാർ സിന്നേഴ്സിന്റെ കൂടെ ഒന്നും അസോസിയേറ്റ് ചെയ്യത്തില്ല, അവർ പോകുന്നിടത്ത് പോകത്തില്ല, അവരുടെ ഭക്ഷണം കഴിക്കത്തില്ല, ഞങ്ങൾ ഹോളി ആൾക്കാരുടെ കൂടെ മാത്രമേ കൊടുക്കൂ, പ്രാർത്ഥനയ്ക്ക് മാത്രമേ കൊടുക്കൂ, പാട്ട് പാടുകയും പ്രാർത്ഥന ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ. സിന്നേഴ്സിന്റെ അടുത്ത് പോകുന്നവരല്ല സിന്നേഴ്സ് ആണ്. അന്നേരം ജീസസിനെ ഇവർ കുറ്റം പറഞ്ഞപ്പോൾ ജീസസ് ഇവരടുത്ത് ഒരു മൂന്ന് പാരബിൾ പറയാം. ഈ പാരബിളിൽ കൂടെ ജീസസ് പറയാനായിട്ട് ട്രൈ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ഇവിടെ പറയുന്നത് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. അന്നേരം ഫസ്റ്റ് ദ പാരബിൾ ഓഫ് ദ ലോസ്റ്റ് ഷിപ്പ്. ജീസസ് എന്താണ് ഇവരെ പറ്റി പറയുന്നത്? ജീസസ് പറയുന്നത് ദേ ആർ ലോസ്റ്റ് പീപ്പിൾ. സിന്നേഴ്സ് ആക്ച്വലി ആരാണ്? ദേ ആർ ലോസ്റ്റ്. അന്നേരം ജീസസ് വന്നത് എന്തിനാണ്? മാത്യു ചാപ്റ്റർ 9:11 ജീസസ് പറയുന്നുണ്ട് മീൻസ് വന്നത് എന്തിനാണ്? എന്തിനാണ് മാത്യു ചാപ്റ്റർ 9:11 എടുത്തൊന്ന് വായിക്കാം. മാത്യു ചാപ്റ്റർ 9:11 അവിടെ പറയുന്നുണ്ട് ജീസസ് എന്തിനാണ് വന്നതെന്ന് പറയുന്നത്. ഇപ്പൊ ഇതേപോലെ തന്നെ ജീസസിന് അത് ഇതും അതേ കോണ്ടെക്സ്റ്റ് തന്നെയാണ്. അതിന്റെ വേഴ്സ് 11 മാത്യു ചാപ്റ്റർ 9:11
അപ്പൊ
ജീസസ് എന്താ ആൻസർ പറഞ്ഞു? നേരെ ഫാരിസീസ് പറഞ്ഞപ്പോ ജീസസ് വരെ എന്താ പറഞ്ഞിരിക്കുന്നത്? സിന്നേഴ്സ് ആരാണ് ശരിക്കും? സിന്നേഴ്സ് ആ സിക്ക് പീപ്പിൾ. ഓക്കെ, ലൂക്ക് ചാപ്റ്റർ 5:20 ഒന്ന് വായിച്ചു. ലൂക്ക് ചാപ്റ്റർ 5:20 അവിടെ ഇത് തന്നെ പറഞ്ഞിരിക്കുന്നത് 5:30 And Jesus answered to them, it is not those who are well need a physician, but those who are sick. I did not come to call the righteous, but the sinners to repentance. And Jesus endu ani bhoomil vanna Jesus vera edut parayunnundu, son of man came to seek and save that is lost. Alle then son of man vanna endirana, son of man came to seek and save the lost. Ennattu Jesus ivada parayana njan vannathu dilo സിക്ക് ആൾക്കാരെ തേടിയിട്ടാണ്, ലോസ്റ്റ് ആയിട്ട് ആൾക്കാരെ തേടിയിട്ടാണ്. അന്നേരം ഒരാളെ ജീസസ് ഒരാളെ സേവ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് അയാൾ എന്തായിത്തീരണം, എന്തായിരിക്കണം? ഹി ഷുഡ് ബി എ ലോസ്റ്റ് പേഴ്സൺ ആൻഡ് ഹി ഷുഡ് ബി എ സിന്നർ. ഓക്കെ, അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പറഞ്ഞത്. ഒരു ഒരു ലോസ്റ്റ് ആളെ മാത്രമേ ജീസസിന് കണ്ടുപിടിക്കാൻ ഒക്കത്തുള്ളൂ, ഒരു സിക്ക് ആളെ മാത്രമേ ജീസസിന് ഹീലാക്കാൻ ഒക്കത്തുള്ളൂ. അന്നേരം നമ്മൾ സാൽവേഷൻ നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം വി ആർ ലോസ്റ്റ്. ഓക്കെ, ആൻഡ് വി ആർ sick people. Then Jesus is the doctor and we are what? Nammal aarana? Nammal either sick people aanu or healed aalkaraanu. Sick people nu parnja endha? Alle sick nu parnja kaniya nammal rakshikkapadatha aalkar. Nammal Jesus nammale kandupidi Jesus vannathu സിക്ക് ആൾക്കാരെ തേടിയിട്ടാണ്, അല്ലെങ്കിൽ ലോസ്റ്റ് ആൾക്കാരെ തേടിയിട്ടാണ്. ഓക്കെ, നമ്മൾ ലോസ്റ്റ് ആണെന്ന് മനസ്സിലാക്കി നമ്മൾ ജീസസിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ സേവ്ഡ് ആവും. ഓക്കെ, നമ്മൾ സിക്ക് ആണെന്ന് മനസ്സിലാക്കി ജീസസിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹീൽഡ് ആവും. ഓക്കെ, നേരെ നമ്മൾ ഒന്നുകിൽ ലോസ്റ്റ് ആണ് സിക്ക് ആണ്, അല്ലെങ്കിൽ നമ്മളെ ജീസസ് സേവ് ചെയ്തു നമ്മൾ ഹീൽഡ് ആണ്. നേരെ നമ്മൾ ആരാണെന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ജീസസിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് റിപ്പൻറ്റ് ചെയ്ത് ബിലീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സേവ്ഡ് ആൾക്കാരാണ്, വി ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ് ആൻഡ് വി ആർ ഹീൽഡ് ബി. ഓക്കെ, ജീസസ് ഡോക്ടറുമാണ്. ഓക്കെ, നേരെ നമ്മൾ ഹീലായിട്ട് ഒരു രോഗം ഉണ്ടായിട്ട് ഹീലായ ആൾക്കാരും ജീസസ് ഡോക്ടറുമാണ്. പാരസീസോ? പാരസീസ് ആണെങ്കിൽ അവര് സിക്ക് ആണെന്ന് അക്സെപ്റ്റ് ചെയ്യാതെ ഹോളിയാണെന്ന് അല്ലെങ്കിൽ ഹീൽഡ് ആയ ആൾക്കാരാണ് അല്ലെങ്കിൽ ഹെൽത്തി ആയ ആൾക്കാരാണെന്ന് ആക്ട് ചെയ്യുന്നവരാണ്. അങ്ങനെ മൂന്ന് കൂട്ടർ ആൾക്കാരെ ഉള്ളു ലോകത്തിലുള്ളു. ഒന്നുകിൽ ലോസ്റ്റ് സിന്നേഴ്സ്, അല്ലെങ്കിൽ നാല് കൂട്ടർ എന്ന് പറയാം. ഒന്നുകിൽ ലോസ്റ്റ് സിന്നേഴ്സ്, ഇല്ലെങ്കിൽ സേവ്ഡ് ആയിട്ടുള്ള സിന്നേഴ്സ്, ഇല്ലെങ്കിൽ സിന്നേഴ്സ് അല്ല എന്ന് ആക്ട് ചെയ്യുന്ന പാരസീസ്, ഈ മൂന്ന് കൂട്ടരുള്ളൂ. അങ്ങനെ ജീസസ് ഇത് മൂന്ന് കൂട്ടരെ ഇല്ലാത്ത ആൾക്കാരാണ്. ജീസസ് ആണ് ഡോക്ടർ. ഓക്കെ, നമ്മളാരും ഡോക്ടേഴ്സ് അല്ല. പക്ഷെ നമ്മൾക്ക് ഒരു അസുഖം വന്നിട്ട് നമുക്ക് ഹീലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു ഭയങ്കര അസുഖം വന്നു, നമുക്കത് ഹീലായി. ഹീലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സാധാരണ എന്ത് ചെയ്യും? നമ്മൾ ആ അസുഖമുള്ള ആൾക്കാരുടെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് പറയും? നമ്മൾ നമുക്കൊരു ക്യാൻസർ ഉണ്ടായിരുന്നു ചോദിച്ചു, അല്ലെങ്കിൽ ക്യാൻസർ അല്ല ഒരു അസുഖം, അത് ഒരു ലോകത്ത് ആർക്കും ഹീൽ ചെയ്യാനായിട്ട് പറ്റില്ല. അന്നേരം നമ്മളൊരു ഡോക്ടറെ ഹീൽ ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ അതേ അസുഖമുള്ള വേറൊരാളെ കണ്ടുകഴിയുമ്പോൾ നമ്മൾ എന്ത് പറയും? ആ ഈ ഡോക്ടറെ അടുത്ത് പോയാൽ ഹീലാവും എന്ന് പറയും അല്ലെ. അന്നേരം നമ്മൾ സാധാരണഗതി നമ്മൾ ജീസസിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ ഉള്ളിലുണ്ടായ ഹീലിംഗ് നമ്മൾ ബാക്കിയുള്ളവരടുത്ത് പറയും. അതാണ്, അങ്ങനെയാണ് നമ്മൾ ശരിക്കും നമ്മൾ സിന്നേഴ്സുമായിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ നമ്മൾ അൾട്ടിമേറ്റ്ലി അതാണ് ചെയ്യേണ്ടത്. ജീസസും അതാണ് ചെയ്തത്. അന്നേരം ജീസസ് എന്തിനാണ് ഈ സിന്നേഴ്സിന്റെ അടുത്ത് എപ്പോഴും അസോസിയേറ്റ് ചെയ്തത്? അവരെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജീസസ് ന്യൂ ദേ വേർ ലോസ്റ്റ് ആൻഡ് ദേ വേർ സിക്ക്. അന്നേരം ഫാരിസീസിന്റെ അടുത്ത് ജീസസ് പറയാനായിട്ട് ട്രൈ ചെയ്യുന്ന കാര്യം, സിന്നേഴ്സ് എന്ന് പറയുന്നത് സിക്ക് പീപ്പിളാണ്, അവരെ ജഡ്ജ് ചെയ്യേണ്ട ആൾക്കാരല്ല, അവരെ മാറ്റി നിർത്തേണ്ട ആൾക്കാരല്ല, അവരുടെ അടുത്ത് അസോസിയേറ്റ് ചെയ്യേണ്ട ആൾക്കാരാണ്, അവരുടെ അടുത്ത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കേണ്ട ആൾക്കാരാണ്. അവരുടെ അടുത്ത് മാറ്റി നിർത്തി ഞങ്ങൾ ഹോളിയാണ് നിങ്ങൾ അശുദ്ധരാണെന്ന് പറഞ്ഞ് സിന്നേഴ്സിനെ മാറ്റി നിർത്താൻ പാടില്ല. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വി ബിക്കം ഫാരസീസ് അല്ലെ. നമ്മൾ സ്കൂളിലാണെങ്കിലും നമ്മുടെ കോളേജിലാണെങ്കിലും വി നീഡ് ടു അസോസിയേറ്റ് വിത്ത് സിന്നേഴ്സ്. വി നീഡ് ഷുഡ് ഹാവ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് സിന്നേഴ്സ്. വൈ? വി നീഡ് ടു സേവ് ദം അൾട്ടിമേറ്റ്ലി. ഇല്ല, ഈവൻ സേവ് ആയില്ലെങ്കിൽ പോലും നമ്മൾ ജനറലി അവരുടെ അടുത്തൊക്കെ അസോസിയേറ്റ് ചെയ്തേ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ഒക്കത്തുള്ളൂ. അങ്ങനെയാണ് ജീവിക്കേണ്ടത്. അല്ലാത്തൊരു വേറൊരു ജീവിതത്തെ പറ്റി, അല്ലാത്ത ഒരു സെപ്പറേറ്റഡ് ആയിട്ട് അവരുടെ അടുത്ത് ആരുടെ അസോസിയേറ്റ് ചെയ്യാത്ത ഒരു ജീവിതത്തെ പറ്റി ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ഓക്കെ, ഇത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അന്നേരം ജീസസ് ആ ഒരു പാരബിൾ എടുത്ത് പറയും. അന്നേരം ഈ മൂന്ന് പാരബിളില് ആദ്യത്തെ രണ്ട് പാരബിൾ എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ലോസ്റ്റ് റിലേഷനിലേക്ക് പോയ മനുഷ്യരെ റെസ്റ്റോർ ചെയ്യുന്നതിനെ പറ്റിയാണ്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കണേ, ടു പാരബിൾസ് സ്പീക്കിംഗ് അബൌട്ട് ദ ലോസ്റ്റ് റിലേഷൻ ആൻഡ് റെസ്റ്റോറിംഗ് പീപ്പിൾ ബാക്ക് ടു ദ ലോസ്റ്റ് റിലേഷൻ. ഓക്കെ, തേർഡ് പാരബിൾ, എ പേഴ്സൺ ഈസ് ലോസ്റ്റ് ഫ്രം ദ ഫെലോഷിപ്പ് ആൻഡ് ഗോഡ് ഈസ് ബ്രിംഗിങ് ബാക്ക് ദാറ്റ് പേഴ്സൺ ടു ദ ഫെലോഷിപ്പ്. എന്താണ് റിലേഷനും ഫെലോഷിപ്പും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മാറാത്തൊരു കാര്യമാണ് അല്ലെ. വൺസ് നമ്മളൊരു ഒരു ഒരു ഫാമിലി ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഫാദറിന്റെ സണ്ണായി കഴിഞ്ഞാൽ അത് ദാറ്റ് റിലേഷൻ ഇസ് നെവർ ബ്രോക്കൺ. ആ റിലേഷൻ എപ്പോഴും ഉണ്ടാകും. പക്ഷെ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഒരു ക്ലോസ് ആയിട്ടുള്ള റിലേഷൻ അല്ലെ, നേരത്തെ പറഞ്ഞ പോലെ വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻ. അത് പക്ഷെ നമുക്ക് ബ്രേക്ക് ആവാനായിട്ട് പറ്റും, നമുക്ക് പിണങ്ങിയിരിക്കാനായിട്ട് പറ്റും അല്ലെ, നമുക്ക് വഴക്കുണ്ടാക്കിയിട്ട് മാറിയിരിക്കാനായിട്ട് പറ്റും. ഇതാണ് വ്യത്യാസം. നേരം ദൈവം മനുഷ്യനെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പം ഗോഡിന് മനുഷ്യനുമായിട്ടൊരു റിലേഷൻ ഉണ്ടായിരുന്നു, ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു റിലേഷൻ? ആഡം വാസ് ദ സൺ ഓഫ് ഗോഡ് അല്ലെ. നമ്മൾ അതൊക്കെ ആദ്യം പഠിച്ചു, നമ്മൾ ആ ലൈറ്റ് കണക്ട് ചെയ്യുന്നതിന്റെ കാര്യമൊക്കെ പഠിച്ചിട്ടുണ്ട്. നേരം ദേർ വാസ് എ റിലേഷൻ, അതൊക്കെ ഞങ്ങൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. ദേർ വാസ് എ റിലേഷൻ വിത്ത് ഗോഡ്, ദാറ്റ് റിലേഷൻ ഇസ് ബ്രോക്കൺ അല്ലെ. അന്നേരം ലൈറ്റ് പോയി, കണക്ഷൻ പോയി, മനുഷ്യൻ ലോസ്റ്റ് ആയിത്തീർന്നു, മനുഷ്യൻ സിന്നർ ആയിത്തീർന്നു, മനുഷ്യൻ ഗോഡുമായിട്ടുള്ള കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ബ്രോക്കൺ ആയി. അതായത് ആ കംപ്ലീറ്റ് ആയിട്ട് ബ്രോക്കൺ ആയ ആ മനുഷ്യനെ സേവ് ചെയ്യാനായിട്ട് ജീസസ് ക്രൈസ്റ്റ് വന്നതിന്റെ ആ കാര്യമാണ് ആദ്യത്തെ രണ്ട് പാരബിൾ പറയുന്നത്. ഓക്കെ, ജസ്റ്റ് അതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് പെട്ടെന്ന് വായിച്ചു പോകാം. ഫസ്റ്റ് പാരബിൾ ഈസ് അബൌട്ട് ദ ലോസ്റ്റ് ഷീപ്പ്. അവനൊരു ഉപമ പറഞ്ഞത്, നിങ്ങൾക്കൊരു നൂറ്, ഒരാൾക്കൊരു നൂറ് ആടുണ്ടെന്നിരിക്കട്ടെ, അതിൽ ഒന്ന് കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ട് കാണാത്തതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുന്നു. കണ്ടു കിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വയലിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ എന്റെ ആടിനെ കണ്ടുകൂട്ടിയതുകൊണ്ട് എന്നോടുകൂടി സന്തോഷിക്കുന്നു പറയും. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷം ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നേരെ ഫസ്റ്റ് പാരബിൾ ഈസ് അബൌട്ട് എ സിന്നർ ഈസ് റിപ്പെന്റിങ് ആൻഡ് കമ്മിങ് ബാക്ക് ടു ഫെലോഷിപ്പ് ആണ്, ടു റിലേഷൻ അല്ലെ. സിന്നർ റിലേഷനിലേക്കാണ്, അത് ഞാൻ ആദ്യം പറഞ്ഞു, പറഞ്ഞു ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ, അതായത് ഞാൻ ആദ്യത്തെ രണ്ട് പാരബിൾ എന്തിനെ പറ്റി പറഞ്ഞ? റിലേഷനിലേക്ക് റെസ്റ്റോർ ചെയ്യുന്നതിനെ പറ്റിയാണ്. തേർഡ് പാരബിൾ ആണ് ഫെലോഷിപ്പിലെ റിലേഷൻ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലെങ്കിൽ എനിക്ക് ചോദിക്കാം. ഓക്കെ, അന്നേരം സിന്നർ എന്ന് പറയുന്നത് ഒരു റിലേഷൻ തന്നെ കട്ടായി പോയാണ്. അന്നേരം അതാണ് പറഞ്ഞിരിക്കുന്നത്, ഐ ടെൽ യു ഇൻ ദ സെയിം വേ ദർ വിൽ ബി മോർ ജോയ് ഇൻ ഹെവൻ ഓവർ വൺ സിന്നർ ഹു റിപ്പെന്റ്സ് ദാൻ ഓവർ 99 റൈച്ചസ് പേഴ്സൺ ഹു നീ നോട്ട് റിപ്പെന്റ്സ്. ആരെ 99 റൈച്ചസ് പീപ്പിൾ? ബാക്കി ബോണഗെയിനായ ആൾക്കാര് അല്ല ഇവിടെ പറഞ്ഞത്. ഈ റൈച്ചസ് റിപ്പെന്റൻസ് വേണ്ടാത്ത റൈച്ചസ് എന്ന് പറയുന്നത് ശരിക്കും ആക്ച്വലി ദേ അങ്ങനെയും വേണമെങ്കിൽ പറയുന്നത്, അത്ര ഈ പാരബിൾ ഒന്നും ജീസസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. സോ വി നീഡ് ടു ഫൈൻ ദ ആൻസർ. അന്നേരം നമ്മൾ പറയുന്ന ആൻസേഴ്സ് 100% കറക്റ്റ് ആവണം നിർബന്ധമില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ദേ ആർ ദ ഫാരിസീസ്, ദേ ഡോണ്ട് നീഡ് റൈച്ചസ്നസ്, റിപ്പന്റൻസ്. ദേ ആർ തിങ്കിങ് ദേ ആർ റൈച്ചസ് പീപ്പിൾ. അല്ലെ, അന്നേരം ജീസസ് പറഞ്ഞിരിക്കുന്നത് ഇല്ലെങ്കിൽ ഇത് ചിൽഡ്രൻ ഓഫ് ഗോഡ് ആണെന്ന് വേണമെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യാം. പക്ഷെ എനിവേ, അതിൽ കൂടെ ജീസസ് പറയാൻ ട്രൈ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഷീപ്പ് ആ ജീസസിന്റെ ആ ഫ്ലോക്കിൽ നിന്ന് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ലോസ്റ്റ് ആയി, അല്ലെങ്കിൽ മനുഷ്യവർഗം കംപ്ലീറ്റ് ആയിട്ട് ലോസ്റ്റ് ആയി. അന്നേരം ജീസസ് കെയിം ടു സീക്ക് ആൻഡ് സേവ് ദ ലോസ്റ്റ് പേഴ്സൺ. അന്നേരം അങ്ങനെ വന്ന് ആ ഫസ്റ്റ് അല്ലെങ്കിൽ ആ ലോസ്റ്റ് ആയ സിന്നറിനെ റെസ്റ്റോർ ചെയ്യുന്നതിനെ പറ്റി പഠിക്കുക. ഈ മൂന്ന് പാരബിളിലും ഒരു നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല, എന്താണ് പറഞ്ഞു, ആ അവിടെ ഒരു റിജോയ്സിങ് ഉണ്ടെന്നല്ല, മൂന്ന് പാരബിളുണ്ട് റിജോയ്സിങ്. അന്നേരം എന്താണ് ജീസസ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു എന്താണ് ആക്ച്വലി ഗോഡുമായിട്ടുള്ള റിലേഷൻ നമുക്ക് ലഭിക്കുന്നത്. കിങ്ഡം ഓഫ് ഗോഡിലുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ് കിങ്ഡം ഓഫ് ഗോഡ്? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു എന്തായാലും പറഞ്ഞു കിങ്ഡം ഓഫ് ഗോഡ് എങ്ങനെയാണ്, വെഡിങ് ഫീസ്റ്റ് ആണ്. വെഡിങ് ഫീസ്റ്റ് എന്താ ഉള്ളത്? റിജോയ്സിങ് ആവുള്ളത് അല്ലെ, വളരെ ഹാപ്പി ആയിരിക്കും, വളരെ റിജോയ്സിങ് ആയിരിക്കും. അന്നേരം ഗോഡുമായിട്ടുള്ള ഫെലോഷിപ്പിൽ ആക്ച്വലി നമുക്ക് ലഭിക്കുന്നത് ശരിക്കും റിജോയ്സിങ് ആണ്. അന്നേരം ഞാനത് പറഞ്ഞിരിക്കുന്നത് കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്പിരിച്വൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രിക്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിച്ച് വളരെ സങ്കടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു ഭയങ്കര റെസ്ട്രിക്റ്റഡ് വേ ആണോ, അതോ ഒരു സന്തോഷമുള്ള ലൈഫാണോ? എങ്ങനെയാണ് നിങ്ങൾ കേട്ടുന്നത്? ബൈബിൾ എപ്പോഴും പഠിപ്പിക്കുന്ന ജീസസ് ക്രൈസ്റ്റ് ഇത് പറയുമ്പോൾ എല്ലാം പറയുന്നത് കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ലൈക്ക് എ വെഡിങ് ഫീസ്റ്റ്, അല്ലെങ്കിൽ കിങ്ഡം ഓഫ് ഗോഡിലോട്ട് ഒരു സിന്നർ റിപ്പെന്റ് ചെയ്ത് തിരിച്ചു വരുമ്പോഴേക്കും അവിടെ ഭയങ്കര റിജോയ്സിങ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞ റിജോയ്സിങ് എവിടെ ഉണ്ട് നടക്കുന്ന പറഞ്ഞു? ഹെവനിലാണ് റിജോയ്സിങ് നടക്കുന്നത്. അന്നേരം ഒരാൾ ഒരു സിന്നർ റിപ്പെന്റ് ചെയ്യുമ്പോഴത്തേക്കും എന്തുണ്ടാവും അവിടെ ഹെവനില്? എന്തുണ്ടാവും? റിജോയ്സിങ് ഒരു പാർട്ടി തുടങ്ങും അല്ലെ. അവിടെ ജീസസ് പറയുകയാണ്, അല്ലെങ്കിൽ ഫാദറിനോട് പറയുകയാണ്, എല്ലായിടത്തും പറയണം ഒരു പാർട്ടി സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുകയാണ്. പാർട്ടിയിൽ എന്തൊക്കെയുണ്ട്? പാർട്ടിയിൽ എന്തൊക്കെയുള്ളത്? ഫുഡ് ഡ്രിങ്ക്, അങ്ങനെ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലെ. ഡാൻസ് ഒക്കെ ഉണ്ടാവും പാർട്ടിയിൽ ഇല്ലേ? പാർട്ടിയിൽ ഡാൻസ് ഒക്കെ ഉണ്ടാവും, ഉണ്ടാവുമല്ലോ. സന്തോഷമുള്ളവർ ഡാൻസ് ചെയ്യത്തില്ല, ഓരോ സ്പിരിച്വൽ ആൾക്കാർ ഡാൻസ് ചെയ്യും. ഓരോ സ്പിരിച്വൽ ആൾക്കാർ വളരെ നേരെ ഇരിക്കുന്നു, വളരെ എന്തോ സീരിയസ് ആയിട്ടാണ് ആണോ? എങ്ങനെ നിങ്ങൾ സ്പിരിച്വൽ ആൾക്കാർ സന്തോഷം ഡാൻസ് ചെയ്യും, പാട്ട് പാടുകയൊക്കെ ചെയ്യും, അതോ ഇല്ലേ? അതോ ഭയങ്കര സീരിയസ് ആയിട്ടാണോ? അതായത് ഫാരിസീസ് അങ്ങനെ ഒന്നും ചെയ്തില്ല. ഫാരിസീസ് പാട്ട് പാടുകയും ഡാൻസ് ചെയ്യുകയും സന്തോഷം എക്സ്പ്രസ് ചെയ്യും, തമാശ പറയുകയും ചെയ്തില്ല അല്ലേ? എങ്ങനെയാണ്? വളരെ സീരിയസ് ആയിട്ട്, ലോങ് ഫേസ്ഡ് ആയിട്ട്, വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഒരു സിന്നർ റിപ്പെന്റ് ചെയ്യുമ്പോൾ സ്വർഗത്തിൽ റിജോയ്സിങ് ഉണ്ടെന്ന് പറഞ്ഞു. രണ്ടാമത്തെ അതാണ് ആദ്യത്തെ പാരബിള് പറഞ്ഞു. ഞാൻ ആ പാരബിൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഓക്കെ, സെക്കൻഡ് പാരബിള് എന്താണ് പറയുന്നത്? ആദ്യം എത്ര ഷീപ്പിൽ നിന്നാണ് ഒരു ഷീപ്പ് ലോസ്റ്റ് ആയത്? 100. രണ്ടാമത്തെ പാരബിള് എന്താ പറയുന്നത്? സെക്കൻഡ് പാരബിള് 10 coins നിന്ന് ഒരു കോയിൻ ലോസ്റ്റ് ആവും. അവിടെ ലോസ്റ്റ് ആവുന്ന ആർക്കാണ്? ആദ്യം ഒരു ഷെപ്പേർഡിനാണ് അത് ലോസ്റ്റ് ആയത്, ഷീപ്പ്. സെക്കൻഡിൽ ആർക്കാണ് ലോസ്റ്റ് ആയത്? ഒരു വുമണിനാണ് ലോസ്റ്റ് ആയത്. ഈ വുമൺ ആരാണ് ശരിക്കും? അഗൈൻ ഇത് ജീസസ് എക്സ്പ്ലെയിൻ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഇന്റർപ്രിറ്റ് ചെയ്യണം. അന്നേരം വുമൺ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് കുഡ് ബി ചർച്ച്. ചർച്ചിനെ എപ്പോഴും ഒരു വുമണായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ കാന്ത. അന്നേരം ഒരു ചർച്ചിൽ നിന്ന് ലോസ്റ്റ് ആയിപ്പോയ, അല്ലെങ്കിൽ ചർച്ച് ലോസ് ആയി പോകുന്നതിനേക്കാൾ ചർച്ച് ലോസ്റ്റ് ആയ സിന്നറിനെ സീക്ക് ചെയ്യുന്നതിനെ പറ്റി ആയിരിക്കാം ഈ സെക്കൻഡ് പാരബിളിൽ ജീസസ് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ഒരു ചർച്ച് എപ്പോഴും ഒരു ഇവാഞ്ചലിസ്റ്റിക് ചർച്ച് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോസ്റ്റ് ആയിട്ട് ആൾക്കാരെ പറ്റി കൺസേൺ ഉണ്ടായിരിക്കും. അന്നേരം അവര് ലോസ്റ്റ് ആയ ആൾക്കാരെ അന്വേഷിച്ചു പോകണം, അന്വേഷിച്ചു പോയി അവരെ കണ്ടെത്തണം. അതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഒരു 10 coins നിന്ന് ഒരു കോയിൻ നഷ്ടപ്പെട്ടു പോയി. അന്നേരം ആ സ്ത്രീ എന്ത് ചെയ്യുന്നു? ആ സ്ത്രീ ആ കോയിൻ കണ്ടുപിടിക്കുന്നവരെ ലൈറ്റ് ചെയ്ത് എല്ലായിടത്തും അന്വേഷിച്ച് ആ കോയിൻ കണ്ടുപിടിച്ചു. ആ കോയിൻ കണ്ടുപിടിച്ചപ്പോ എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചാന്ന് പറഞ്ഞു? അവിടെ എന്ത് നടന്നു? റിജോയ്സിങ് അല്ലേ? അന്നേരം അവിടെ പറഞ്ഞിരിക്കുകയാണ്, When she found it, she called together friends and neighbors, saying, Rejoice with me, for I have found the coin which I have lost. In the same way, I tell you, there will be joy in the presence of angels of God over a sinner who repents. ഈ രണ്ട് പാരബിളും ജീസസ് പറയുന്നത് ഒരു സിന്നർ റിപ്പെന്റ് ചെയ്യുമ്പോൾ ഒരു ചർച്ചിൽ ഉണ്ടാവുന്ന സന്തോഷം, അതേപോലെ തന്നെ കിങ്ഡം ഓഫ് ഗോഡിൽ ഉണ്ടാവുന്ന സന്തോഷം അല്ലെ. ഒരു സിന്നർ റിപ്പെന്റ് ചെയ്ത് ചർച്ചിലോട്ട് വരുമ്പോൾ ചർച്ചിന് സന്തോഷം ഉണ്ടാവും, എല്ലാവർക്കും സന്തോഷം ഉണ്ടാവും. കാരണം ഒരാൾ ഇറ്റേണൽ ഹെല്ലിൽ നിന്ന് റിപ്പീറ്റ് ചെയ്തു ആ കണക്ഷനിലേക്ക് തിരിച്ചു വന്നു, ഗോഡുമായിട്ടുള്ള ആ റിലേഷനിലേക്ക് തിരിച്ചു വന്ന് ചൈൽഡ് ഓഫ് ഗോഡ് ആയിരുന്നു. എന്നാൽ ഈ രണ്ട് കൂട്ടർ ചിൽഡ്രൻ ഓഫ് ഗോഡ് അല്ലായിരുന്നു, ദൈവത്തിന്റെ ലോകത്തിലെ എല്ലാം എല്ലാവരും ദൈവത്തിന്റെ ഷീപ്സ് ആണ് അല്ലെ. അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ അതിനെ പ്രശ്നം. പക്ഷെ തേർഡ് പാരബിൾ എന്ന് പറയുന്നത് എന്താണ്? തേർഡ് പാരബിളാണ് ഒരു ലോസ്റ്റ് സണ്ണിനെ പറ്റി പറയുന്നത്. ജീസസ് ആരുടെ ഈ പാരബിളെല്ലാം പറയുന്നതെന്ന് പറഞ്ഞു ഫാരസീസിന്റെ അടുത്താണ് പറയുന്നത്. ഫാരസീസിനെ ഈ ഫസ്റ്റ് ടു പാരബിൾസ് ഫാരസീസിനെ അഡ്രസ് ചെയ്യുന്നുണ്ടോ? അതിൽ ഫാരസീസ് ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് വേണേൽ പറയാം. വേണമെങ്കിൽ ആദ്യത്തെ പാരബിളിലെ റൈച്ചസ് പേഴ്സൺസ് ഫാരസിയാണ് നമുക്ക് ഊഹിക്കാം, പക്ഷെ അത്ര ക്ലിയർ അല്ല ആ പാരബിൾ. അതായത് മൂന്നാമത്തെ പാരബിളിലാണ് ജീസസ് ഒരു ലോങ് പാരബിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു ഒരു ലോങ് പാരബിളാണ് തേർഡ് പാരബിൾ. ഓക്കെ, അത് ഞാനൊന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. തേർഡ് പാരബിൾ, തേർഡ് പാരബിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു മനുഷ്യന് രണ്ട് പുത്രമായിട്ട്. എന്നാൽ ഈ തേർഡ് പാരബിളിന്റെ ഹെഡിങ് എന്താണെന്ന് അറിയാം? നിങ്ങളുടെ ബൈബിളിൽ അതിന്റെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. എന്താ ഹെഡിങ്? ലോസ്റ്റ് സൺ. പാരബിൾ ഓഫ് ദി ലോസ്റ്റ് സൺ. ചിലടത്ത് ചില ഇതില് പാരബിൾ ഓഫ് ദി പ്രോഡിഗൽ സൺ. പ്രോഡിഗൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രോഡിഗൽ എന്നുള്ള വാക്ക് എന്താ അർത്ഥം? പ്രോഡിഗൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂർ എന്ന് പറഞ്ഞാൽ ലാവിഷായിട്ട് ജീവിച്ച് ജീവിതം നശിപ്പിച്ച സണ്ണിന്റെ പാരബിൾ എന്നാണ് പറയുന്നത്. ആക്ച്വലി ഈ തേർഡ് പാരബിള് പാരബിളിലെ മെയിൻ ക്യാരക്ടർ ആരാണ്? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ തേർഡ് പാരബിൾ, മൂന്നാമത്തെ പാരബിൾ? മൂന്നാമത്തെ പാരബിളിലെ മെയിൻ ക്യാരക്ടർ ആരാണ്? ലോസ്റ്റ് സൺ ആണോ അതിലെ മെയിൻ ക്യാരക്ടർ? ബ്രദർ ആണോ മെയിൻ ക്യാരക്ടർ? ഫാദർ ആണോ മെയിൻ ക്യാരക്ടർ? ഇതിൽ ആരാ ഇതിലെ മെയിൻ ക്യാരക്ടർ? നിങ്ങൾക്ക് എന്ത് തോന്നിയിട്ടുള്ളത്? ആരാ ഇതിലെ മെയിൻ ക്യാരക്ടർ? ഫാദർ ആണ് ഇതിലെ മെയിൻ ക്യാരക്ടർ. സണ്ണും രണ്ട് സൺസും അല്ല. വൈ? എന്താണെന്നറിയാം? നിങ്ങൾക്ക് ഓൺലൈനിൽ കേൾക്കുന്ന ആൾക്കാർക്ക് കയ്യിൽ പറയാം എന്തുകൊണ്ടാണ് ഈ തേർഡ് പാരബിളിലെ മെയിൻ ക്യാരക്ടർ ഫാദർ ആകുന്നത്? ആർക്കെങ്കിലും പറയാം? ഓക്കെ, ഷാരൻ വിളിച്ചു. ഷാരനെ എല്ലാത്തിനും അനുസരിച്ചു ബാക്കി പറയാം. വോയിസിന്റെ ഭാഗമൊന്നും ഇല്ല. ഓൺലൈനിലുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. നിങ്ങൾക്ക് വൈ ദിസ് ഫാദർ ഈസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ തേർഡ് പാരബിൾ? എന്താണ് അറിയത്തില്ലെങ്കിൽ അറിയിച്ചു, അറിയാമെങ്കിൽ അറിയാവുന്ന, ഇല്ലെങ്കിൽ അറിയാവുന്ന കാര്യം. ഓൺലൈനിലുള്ള ആൾക്കാരും പറയാം. ഈ പാരബിളൊക്കെ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അറിയാമോ? നല്ല ഫാദർ ആണെന്നുള്ളത് അല്ലേ? അതാണ് കാര്യം. ഫാദർ മാത്രമുള്ള നല്ല ഫാദർ. ഓക്കെ, അതൊരു കറക്റ്റ്, ഏകദേശം കറക്റ്റ് ആണ്. ഫാദർ നല്ല ഫാദർ ആണ്. പക്ഷെ ഈ ഫാദർ പിന്നെ എന്തുകൊണ്ടാണ് ഈ ഫാദർ അതിലെ ക്യാരക്ടർ, അതിലെ മെയിൻ ക്യാരക്ടർ ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫാദർ നല്ല ഫാദർ ആണെന്നുള്ളതിനേക്കാൾ കൂടുതൽ ഹി ഈസ് എ ഡിഫറെന്റ് ഫാദർ ഫ്രം ഓൾ ദ ഫാദേഴ്സ് ഇൻ ദ വേൾഡ്. എന്താണ് ആ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഫാദറിന്റെ?
ഫാദർ ആണെങ്കിൽ ഗോഡിനെ പോലെ നമുക്കൊന്ന് വെയിറ്റ്
ചെയ്യും. യെസ്, ഫാദർ ഗോഡിന്റെ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുന്ന ആളാണ് ഫാദർ. ജീസസ് ഈ പാരബിൾ ഏറ്റവും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ട്രൈ ചെയ്യുന്നതിൽ ഈ ഫാദർ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഫാദർ. ഈ ലോകത്തുള്ള ഒരു ഫാദേഴ്സിനും ഇല്ലാത്ത മൂന്ന് ക്യാരക്ടർ ഈ ഫാദർ ഉണ്ട്. ലോകത്തിലുള്ള ഒരു ഫാദറിനും ഇല്ല മൂന്ന് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് പറയാമോ? ഇത് ഗോഡിന്റെ റെപ്രസെന്റേഷൻ ആണ് ഈ ഫാദർ. ഈ ലോകത്തിലുള്ള ഒരു ഫാദറിനേക്കാൾ, ഏത് ഫാദറിനേക്കാളും നല്ലതാണ് ഫാദർ. എന്നാൽ ഗോഡ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ജീസസ് ഒരു പാരബിൾ പറഞ്ഞു പറയുന്നുണ്ട്, നിങ്ങൾ ഈവിൾ ഫാദേഴ്സ് ചിൽഡ്രന് നല്ല ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഗോഡ് അതിനേക്കാൾ എത്ര നല്ല, അന്നേരം ലോകത്തിലുള്ള എല്ലാ ഫാദേഴ്സിനേക്കാളും ബെറ്റർ ഫാദർ ആണ് ഗോഡ് ദ ഫാദർ. പക്ഷേ ഹീസ് ഡിഫറെന്റ് ഫ്രം ഓൾ ദ ഫാദേഴ്സ് ഇൻ ദിസ് വേൾഡ്. മൂന്ന് ക്യാരക്ടറിൽ, ഇതിൽ മൂന്ന് തരത്തിൽ ഹീസ് ഡിഫറെന്റ്. എന്തൊക്കെയാണെന്ന് പറയുന്നത്? ഏകദേശം വായിച്ചിട്ടുള്ളവർ പറയാം ഈ പാരബിളിൽ. സണ്ണിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഓക്കെ, ഞാൻ പറയാം, അതിന്റെ ഡീറ്റെയിലേക്ക് പോകുമ്പോൾ പറയാം നിങ്ങൾക്ക്. അതിലേക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും. അതിന്റെ ഇതിലോട്ട് പോകും. അന്നേരം ഫസ്റ്റ് ഒരു മനുഷ്യൻ രണ്ട് സൺസ് ഉണ്ടായിരുന്നു. അതിൽ മൂത്തവൻ ഇളയവൻ വന്നിട്ട് അപ്പൻ്റെ അടുത്ത് പറയാണ്, അപ്പോ എനിക്ക് എന്റെ എനിക്ക് അർഹതപ്പെട്ട എന്റെ പോർഷൻ എന്റെ ഓഹരി തിരിച്ചു തരണം. യങ്ങർ വൺ യങ്ങർ ഓഫ് ദം സെഡ് ടു ഫാദർ, ഫാദർ ഗിവ് മീ മൈ ഷെയർ ഓഫ് ദി എസ്റ്റേറ്റ് ദാറ്റ് ഫോൾസ് ഓൺ മീ. And so he divided the wealth between them. Then aadyam ee father endu cheyyunnu ennu cheyyal ee son vannittu choikkana ende ende share tharanam ennu parayanu. Father marichirunnilla, father jeevanodu irikkunnu thanne father eduthu share cheyyan. Ee father nu ariyam endariyam ee share kondu poi kaiyyal ivan ivide povum, ivan poi lavish aayittu jeevichu ivante life lost aavum ariyam alle, ariyamalle ee father onnu ariyan kayathukku. Kaaranam father God the father ne represent cheyyan. ഇനി ഫാദറിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് ഈ ഷെയർ തരണം, ഞാൻ ഇതും കൊണ്ട് പോകാൻ പോകണം. അതായത് ഫാദറിന് അറിയാം ഹി വിൽ ബി ലോസ്റ്റ് അല്ലെ. അങ്ങനെ ലോസ്റ്റ് ആവും എന്നറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു ഫാദർ മോന് പൈസ കൊടുത്തു വിടും, അത് കൊടുത്തു വിടും, ആരെങ്കിലും വിടും ഇല്ല. അത് നല്ല കാര്യമാണോ മോശം കാര്യമാണോ? ഒരാള് ഫാദറിന്റെ അടുത്ത് വന്നിട്ട് പൈസ ചോദിച്ചിട്ട് ഫാദർ അവൻ പോയി നശിച്ചു പോകുന്നെങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിൽ അത്ര അങ്ങനെ കൊടുക്കുന്നെങ്കിൽ അന്നേരം ഇവിടെ നമ്മൾ കാണുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സി ആക്ച്വലി അതാ ഞാൻ പറയുന്നത്, ക്രിസ്ത്യൻ ലൈഫ് ഇല്ലെങ്കിൽ കിങ്ഡം ഓഫ് ഗോഡ് ദർ ഇസ് ഫ്രീഡം. എന്തിനുള്ള ഫ്രീഡം ഉണ്ട്? യു ക്യാൻ ഈവൻ ഗോ ആൻഡ് ബി ലോസ്റ്റ് അല്ലെ. വേണമെങ്കിൽ ആഡത്തിന് ആ ട്രീ അവിടെ വെക്കാതെ ഗോഡിനെ അവർ ആഡത്തിന് റെസ്ട്രിക്ട് ചെയ്തായിരുന്നു. ആഡത്തിന് ഗോഡിനെ അറിയത്തില്ലായിരുന്നു ആഡം ആ ട്രീ അവിടെ വെച്ചാൽ അത് തിന്നാനുള്ള പോസിബിലിറ്റി ഉണ്ട്, ലോസ്റ്റ് ആയ പോസിബിലിറ്റി ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. അറിയാമായിരുന്നു അല്ലേ? എന്നിട്ട് എന്തിനാ ആ ട്രീ അവിടെ വെച്ച്? സോ ഹി ഗീവ്സ് ഫ്രീഡം അല്ലെ. ഒരു ഫ്രീഡം ഇല്ലാത്തടത്ത് ഒരാളുടെ ലവ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും? അന്നേരം ദൈവത്തിന് ഒരാളെ നിർബന്ധിച്ച് കഴുത്തിന് പിടിച്ച് കിങ്ഡം ഓഫ് ഗോഡ് കൊണ്ടുവരികയും കിങ്ഡം ഓഫ് ഗോഡ് നിർത്തുക ഒന്നും ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലെ. അല്ലെ ഗോഡ് ഗീവ്സ് എ ഫ്രീഡം അല്ലെ. ഒരാളെ രക്ഷിക്കപ്പെടണമെങ്കിൽ രക്ഷിക്കപ്പെടാം. ഒരു നിങ്ങൾ രക്ഷിക്കപ്പെട്ടില്ല, നിങ്ങളെ പിടിച്ച് നരകത്തിൽ ചുരുട്ടുപോഴിക്കോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അസുഖം വല്ലതും വരും, നിങ്ങളുടെ ലൈഫ് മിസറബിൾ ആയി തീരും, അതുകൊണ്ട് രക്ഷിക്കപ്പെടണമെന്നും ഗോഡ് പറയുന്നത്. So we can either accept Jesus Christ or we can be lost. So there is freedom. That namale God angane oru freedom namukku thannittund, adana aadhyam nammal manasilakkanam. Even if you wanted to backslide and go and be lost, God is giving the freedom. Then God may warn us. Devu nammalde warn cheyyamayirikkum thalappu devu adinte bhavishyathukalokke parayirikkum, pakshe nammale pidichu kottu irathathu nammukku ninakku paisa on therathilla, nee ivada thanne ninne okku kalannu paranja avadu nirundil ninakku ponangi pokku നീ പൈസ തന്ന് അവര് കിട്ടും. ഇവൻ നമ്മൾ ചർച്ചിലാണെങ്കിലും ആ ഒരു പരിധി കൂടി നമുക്ക് ആൾക്കാരെ റെസ്ട്രിക്ട് ചെയ്തതിന് അർത്ഥമില്ല. ഇഫ് എ പേഴ്സൺ വാണ്ട് ലീവ് ദ ചർച്ച്, വി ക്യാൻ ലീവ് ദി ചർച്ച് അല്ലെ. നമ്മൾ അവരുടെ പുറകെ നടന്ന് നമുക്ക് വേണമെങ്കിൽ വി ക്യാൻ വാണ്ട് ദം, വി ക്യാൻ എക്സോർട്ട് ദം, ബട്ട് വി ക്യാൻ നോട്ട് സ്റ്റോപ്. ദെൻ ഇവിടെ ഈ സണ്ണായിട്ടും നശിച്ചു പോവാനായിട്ട് ഇത് വാങ്ങിച്ചിട്ട് പോവാനായിട്ട് ചോദിച്ചപ്പോഴും ഫസ്റ്റില് ലോകത്തെ ഒരു ഫാദർ ആണെങ്കിൽ അത് അറിഞ്ഞോണ്ട് വിടത്തില്ല. പക്ഷേ ഹി ഗീവ് ദ ഫ്രീഡം to go and പോവാനായിട്ട് അല്ലെ. എന്നിട്ട് അവനവിടെ പോയി, അവൻ പോയി എന്തൊക്കെ ചെയ്തു? അവിടെ ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് പോയി, അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ച് വസ്തു നാനാവിധമാക്കണം. ആൻഡ് മെനി ഡേയ്സ് ലേറ്റർ ദ യങ്ങർ സൺ ഗാഡേഡ് എവറിത്തിങ് ടുഗദർ ആൻഡ് വെന്റ് ഔട്ട് ഓഫ് എ ജേർണി ടു എ ഡിസ്റ്റന്റ് കൺട്രി, ആൻഡ് ദെയർ ഹി ലാവിഷ് ഹിസ് ഓൾ ദിസ് എസ്റ്റേറ്റ് ആൻഡ് വിത്ത് എ ലൂസ് ലിവ്. അങ്ങനെ എല്ലാം നശിച്ചു. അന്നേരം എല്ലാം ചെലവായി കഴിഞ്ഞ ശേഷം ദേശത്ത് ഫാമിൻ ഉണ്ടായി, നമുക്ക് അറിയാവുന്നതാണ്. അന്നേരം അവിടെ വന്നപ്പോൾ അവന് ബുദ്ധിമുട്ട് തുടങ്ങി. അന്നേരം അവൻ എന്ത് ചെയ്തു? അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരാളെ ചെന്ന് ആശ്രയിച്ചു. ഹി വെന്റ് ആൻഡ് ഹിംസെൽഫ് ടു വൺ ഓഫ് ദ സിറ്റിസൺ ഓഫ് ദ കൺട്രി ആൻഡ് ഹി സെൻഡ് ഹിം ടു ദ ഫീൽഡ്സ് ടു ഫീഡ് ദ സ്വൈൻ. അന്നേരം എന്ത് ചെയ്തു? അന്നേരം നമ്മളുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഫ്രീഡം ആവശ്യമാണല്ലേ, നമുക്ക് ഈ ലോകത്തിൽ പോയി എൻജോയ് ചെയ്യണം, നമുക്കൊക്കെ അങ്ങനെ ആഗ്രഹമുണ്ട് അല്ലെ. അതിന് ഗോഡ് വേണമെങ്കിൽ വീമെ ഗോഡ് നമ്മളതിൽ വിടും. പക്ഷെ എന്താണ് പ്രശ്നം? നമ്മൾ ഈ വേൾഡിലെ നമുക്ക് ഗോഡ് അലോ ചെയ്യുന്ന ലോകത്തെ അലോ ചെയ്യുന്ന പ്ലഷേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഫ്രീഡം ഉണ്ട് അല്ലെ. ഗോഡ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഫാരസീസ് പോട്ട് ഒരു റെസ്ട്രിക്റ്റഡ് ലൈഫും നമുക്കൊന്നും പാടില്ല, ഒരു കാര്യവും പാടില്ല, എപ്പോഴും പാട്ടും പ്രാർത്ഥനയും ഹോളി എന്ന് പറഞ്ഞ് നടക്കണമെന്നല്ല അത് വരുന്നത്. ഗോഡ് ഈസ് അലോയിങ് എസ് in this world, God is allowing some of the pleasures. Pala karyangalum God allow cheyyunnu, sinful allathu, okay, pakshe sinful aayittulla pleasures, sinful aayittulla karyangalum. ആ സിൻഫുൾ കാര്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കൂടുതൽ ചിലപ്പോൾ പ്ലഷർ കിട്ടുമോ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ എന്താണ് അതിന്റെ പ്രശ്നം? അത് ഒടുവിൽ നമുക്ക് ആ സിൻ വിൽ ഗീവ് ഇറ്റ്സ് വേജസ്. എന്താണ് സിന്നിന്റെ വേജസ്? വാട്ട് ഇസ് ദ വേജസ് ഓഫ് സിൻ? വേജസ് ഓഫ് സിൻ ഇസ് ഡെത്ത്. എന്നാലും സിൻ എപ്പോഴും നമുക്കൊരു വേജ് തരും. മാത്രമല്ല സിന്നിന് വേറൊരു പ്രത്യേകത ഉണ്ട്, സിൻ വിൽ നെവർ സാറ്റിസ്ഫൈ അസ് അല്ലെ. ജീസസ് സിന്നറായിട്ടുള്ള വുമണിന്റെ അടുത്ത് പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവർക്ക് പിന്നെയും പിന്നെയും ദാഹിക്കും. നേരം സിൻ ഒരിക്കലും നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല, മാത്രമല്ല സിൻ വിൽ ലീഡ് അസ് ടു ഡെത്ത്. ഓക്കെ, ബട്ട് ഗോഡ് ഈസ് ഗിവിംഗ് എസ് ദ ഫ്രീഡം ടു ഗോ ആൻഡ് സിൻ അല്ലെ. ഗോഡ് വിൽ നോട്ട് റെസ്ട്രിക്ട് യു, നമ്മളെ കഴുത്തിന് പിടിച്ച് നിർത്തത്തില്ല. പക്ഷെ ഇങ്ങനെ ഈ ഫ്രീഡത്തിലേക്ക് പോയി ഇവൻ എന്ത് ചെയ്തു? ഇവൻ ആ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവന് മനസ്സിലായി ഇവന്റെ സിൻ അതിന്റെ വേജസ് കൊടുക്കാൻ തുടങ്ങി. ഇവന്റെ എല്ലാം നഷ്ടപ്പെടും, ഇവന്റെ ആരോഗ്യം പോയി, ഇവന്റെ ഹെൽത്ത് പോയി, ഇവന്റെ സന്തോഷം പോയി, എല്ലാം പോയി. ഇവൻ അവസാനം ഇവിടെ എന്ത് ചെയ്തു? പോയി പിക്സിന്റെ നടുക്ക് എന്ത് ചെയ്തു? പിക്സിന് കൊടുക്കുന്ന ഫുഡ് തിന്നാൻ തുടങ്ങി. അപ്പം ഇയാൾക്ക് ഇന്നൊരു രണ്ടാമത്തെ കാര്യം, ഇതൊക്കെ ഫാദറിന് അറിയുന്നുണ്ടായിരുന്നു. ഫാദറിന് അറിയാം, ഫാദറിന് അറിയാമായിരിക്കും ഈ കാര്യങ്ങളെല്ലാം. ഫാദർ കാരണം ഫാദർ ഒരു ഗോഡിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഒരു സണ്ണ്, ആ ഫാദർ വലിയ റിച്ച് ആയിട്ടുള്ള ആളാണ് അല്ലെ. പിന്നെ സാധാരണഗതിയിൽ ഒരു ഒരു ഫാദർ അറിയാണ് ഒരു സൺ, അവന്റെ അയാളുടെ സണ്ണ് പോയി ഇയാളുടെ പൈസയും കൊണ്ടെല്ലാം ദൂരത്തടിച്ച് വളരെ കഷ്ടത്തി പന്നികളെ മേയിച്ച് പന്നികൾക്ക് കിട്ടുന്ന ഭക്ഷണം പോലും കഴിക്കാനില്ല, അത് കഷ്ടപ്പെടുവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും സാധാരണ ഫാദേഴ്സ്? എന്ത് ചെയ്യും? ആ എങ്ങനെയും അവിടെ ചെന്ന് എത്തി അവരെ തിരിച്ചുകൊണ്ടിരുന്നു. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് കുറച്ച് ഇപ്പോഴത്തേക്ക് ഹെൽത്താണ്, എന്ത് ചെയ്യും? കുറച്ച് പൈസ അയച്ചു കൊടുത്ത് അവനെ ടിക്കറ്റ് എടുത്ത് തിരിച്ചു വരാനായിട്ട് പറഞ്ഞു അല്ലെ. അങ്ങനെയല്ലേ ചെയ്യണ്ടേ? അങ്ങനെയല്ലേ സാധാരണ ഫാദേഴ്സ് ചെയ്യുന്നത്? പക്ഷെ ഈ ഫാദർ എന്താ ചെയ്യുന്നത്? ഫാദർ ഒന്നും ചെയ്തില്ല, വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തു, നമ്മളെ നത്തിങ് അല്ലേ. അവൻ പോട്ടെ വിചാരിച്ചു, അവൻ പോയി എത്രത്തോളം നശിച്ചു വന്നേ നശിച്ചു പോട്ടെ വിചാരിച്ചു. അങ്ങനെ ഏതെങ്കിലും ഫാദേഴ്സ് ചെയ്യും? അങ്ങനെ ചെയ്യുന്ന ഫാദേഴ്സ് നല്ല ഫാദേഴ്സാണോ മോശം ഫാദേഴ്സാണോ? ആദ്യമേ വിട്ടു, വിട്ടിപ്പം നശിച്ചു പോകുന്നു അറിഞ്ഞ് ഇപ്പം പന്നികളുടെ കൂട്ടത്തിലാണെന്ന് പറഞ്ഞിട്ട് പോലും തിരക്ക് അന്വേഷിച്ച് ചെല്ലാത്ത ഫാദേഴ്സ് ഉണ്ടോ? ഉണ്ടോ? പന്നികളുടെ കൂട്ടത്തിൽ മോൻ കിടന്ന് തിന്ന് നാളെ ഒരുത്തിന് അന്വേഷിച്ചു പോകാത്ത ഫാദേഴ്സ് നല്ല ഫാദറാണ് ആണോ? നല്ല ഫാദറാണോ? അല്ല, നല്ല ഫാദർ അല്ല എന്നാണ് നമ്മളുടെ കൺസെപ്റ്റ് അല്ലെ. ബട്ട് ഹീസ് ഡിഫറെന്റ്, അതാണ് ഇവിടുത്തെ രണ്ടാമത്തെ കാര്യം അല്ലെ. എന്ത് പറ്റുമായിരുന്നു? എന്തിനാണ് ഇയാള് വെയിറ്റ് ചെയ്തത്? അവിടെ പറയുന്നുണ്ട് അതിന്റെ കാരണം എന്താണ്. ഓക്കെ, അവൻ എന്ത് വന്നു? അവന്റെ വേഴ്സ് 16 പറയാണ്, അവസാനം ഇയാൾക്ക് പന്നിയുടെ തീറ്റ് പോലും കിട്ടാതായി അല്ലെ. പന്നിയുടെ തീറ്റി കൂടെ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചാളോടെ പന്നിയുടെ തീറ്റ് തിന്നുകൊണ്ട് പുള്ളി ജീവിച്ചാൽ. വേഴ്സ് 16 എന്താ ചെയ്തേക്കുന്നത്? And he would have gladly filled the stomach with the food that the swines were eating, and no one was given anything to him. ഇത് അവസാനം വന്നപ്പോ അതും കിട്ടാതെ അല്ലെ, പന്നിയുടെ ഫുഡ് കൂടെ കിട്ടാതെ. അന്നേരം എന്ത് സംഭവിച്ചെന്നാ പറഞ്ഞിരുന്നു? അടുത്ത വാക്യം തരുന്നത് verse 17 when he come to his senses he said, How many of my father's hired men have more than enough bread, but I am dying here with hunger. There avada malayalathil ezhuthirikkunna avane subodham vandirunnu. He came back to the senses. There endrana ee father wait cheyunnu avan avane senses lottu varanund. Even father paisa koduthirundengil endu vettiyanu ivane thirichu vannane, pakshe ivan ivante senses lottu varuthu, ivan repentance lottu varuthu. സോ റിപ്പൻഡൻസ് ആർക്കാണ് ഉണ്ടാവേണ്ടത്? ഒരു സിന്നറിന് മാത്രമാണ് ഉണ്ടാവേണ്ടത്. ഒരു ബാക്ക് സ്ലൈഡിൽ നിന്ന് സിന്നർ റിപ്പൻഡൻസ് ഉണ്ടാവും. ഈ ബാക്ക് സ്ലൈഡർ റിപ്പൻഡ് ചെയ്യത്തില്ല. എന്ത്? നമ്മള് ഇല്ലെങ്കിൽ ഫാദർ അവനെ പൈസ കൊടുത്ത് സഹായിച്ചു അല്ല. എന്തായാലും ഫാദർ ഒരു വൈസ് ഫാദറാണ്, ഫാദറിന് വിസ്ഡമാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ എന്തായാലും സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ പേരൻസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും പൈസ കൊടുത്തവനെ തിരിച്ചുകൊണ്ടിരുന്നു. ചർച്ചിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബാക്ക് സ്ലൈഡറിനെ എന്ത് ചെയ്യും? പുറകെ പോയി അവനെ എങ്ങനെങ്കിലും ഒക്കെ തിരിച്ചുകൊണ്ടിരുന്നു. ശരിക്കും ബൈബിൾ പഠിപ്പിക്കുന്ന അങ്ങനെയല്ല. ഇഫ് എ പേഴ്സൺ ഡെലിബറേറ്റ്ലി സിൻ ചെയ്തിട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ അവനെ വിട്ടുകളയാന്നുള്ളതാണ്. സോ അവനെ ഒരു പൊസിഷനിൽ എത്തിയിട്ട് അവൻ തിരിച്ചു വരണം അല്ലെ. അങ്ങനെ ഡെലിബറേറ്റ് സിന്നിലോട്ട് പോകുന്ന വ്യക്തിയാണ്. അത് ജോൺ പറയുന്നുണ്ട്, ജോൺ ദ ഗോസ്പലിന്റെ അവസാനം പറയുന്നുണ്ട്, ചില സിൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പോലും ഞാൻ പറയുന്നു എന്ന് പറയുന്നു. ചില ഡെലിബറേറ്റ് സിൻസ് ചിലർ ചെയ്ത് ബാക്ക് സ്ലൈഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ഗോഡ് വിൽ അലൗ ദം ടു ഗോ ടു ദർ എക്സ്റ്റെന്റ് ആൻഡ് കം ടു റിപ്പന്റൻസ്. എന്നിട്ട് അത് ചിലപ്പോൾ അസുഖങ്ങളായിരിക്കും, ചിലപ്പം ബുദ്ധിമുട്ടുകളായിരിക്കും, എന്താണെന്ന് നമുക്കറിയത്തില്ല. ചിലപ്പോൾ ഫിസിക്കലി ഉള്ള ബുദ്ധിമുട്ടായിരിക്കാം. എനിവേ ആ ഒരു പോയിന്റിൽ എത്തിയിട്ട് ഹി കെയിം ബാക്ക് ടു ദ സെൻസസ്. സെൻസസ് വന്നപ്പം അയാൾ എന്ത് ചെയ്തു, അവൻ പറയാണ്, എന്താ അവൻ പറയുന്നത്, അവൻ പറയാണ്, അവൻ തന്നെ തന്നെ പറയാൻ, അവൻ പറയാണ്, അവൻ എഴുന്നേറ്റ് വിശപ്പുണ്ട് ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോടപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരൻ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിൽക്കുകയാണ് ചെയ്തു. അവനെന്ത് ചെയ്തു, അവൻ അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കിലേക്ക് പോകും. ഇവൻ എന്താണ്, ഇവൻ ഹീസ് എ സൺ, ബട്ട് ഹീസ് എ ബാക്ക് സൈഡർ. പക്ഷെ ഇവൻ കംപ്ലീറ്റ്ലി ലോസ് ആയിട്ട്, കംപ്ലീറ്റ് ലോസ് ആണെങ്കിൽ ഇപ്പോഴും അവൻ അപ്പനെ പറ്റിയുള്ള ആ റിലേഷൻ അവിടെ കിടക്കണം അല്ലെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് തേർഡ് പാരബിൾ ഇസ് നോട്ട് അബൌട്ട് ദ ലോസ്റ്റ് റിലേഷൻ, ബട്ട് ഇറ്റ് ഇസ് എ പാരബിൾ അബൌട്ട് ദ ലോസ്റ്റ് ഫെലോഷിപ്പ്. ആ റിലേഷൻ അവിടെ ഉള്ളത് കൊണ്ട് ഇവന് മനസ്സിലായി ഇവന്റെ അപ്പൻ അവിടെ ഉണ്ട്. ഇവന്റെ അപ്പൻ മരിച്ചു പോയിരുന്നെങ്കിലോ, ഇവന്റെ അപ്പൻ മരിച്ചു പോയിരുന്നെങ്കിൽ ആരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? ആ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ പോകായിരുന്നു. ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ പറഞ്ഞു ഇവൻ പന്നിയുടെ ഫുഡ് കിട്ടാതെ ഇവൻ ചത്താലും പോകത്തില്ല, കുഴപ്പമില്ല, പോകത്തില്ല. പക്ഷെ അവിടെ ആരാ ഉള്ളത്? അവിടെ ഫാദർ ആണുള്ളത്. ആ റിലേഷൻ അവനറിയാം. അവൻ ആ റിലേഷനിൽ നിന്നും ബ്രോക്കണായി പോയിട്ടില്ല. റിലേഷനിൽ നിന്നും ബ്രോക്കണായി പോയിരുന്നെങ്കിൽ അവൻ ഒരിക്കലും തിരിച്ചു വരാൻ പോലും പറ്റത്തില്ല. ഹി കനോട്ട് റിപ്പന്റ് അല്ലെ. അത് വേണം ബിബ്ലിക്കൽ ടീച്ചിങ്. ഒരു വ്യക്തി ബാക്ക് സ്ലൈഡിങ്ങിൽ പോയിട്ട് അയാൾ ആ റിലേഷൻ കംപ്ലീറ്റ്ലി ബ്രോക്ക് ആയി കഴിഞ്ഞാൽ വി കനോട്ട് ബ്രിങ് ദം ബാക്ക് ടു റിപ്പന്റൻസ്. അത് ഹീബ്രൂസി പറയുന്നത്. ഞാൻ അതിന്റെ വേഴ്സിലോട്ടൊന്നും പോകുന്നില്ല. അന്നേരം ഇവൻ റിപ്പന്റൻസിലോട്ട് വരാൻ കാര്യം എന്താണ്, ഹി ഹാഡ് ദാറ്റ് റിലേഷൻ വിത്ത് ദ ഫാദർ സ്റ്റിൽ. അവൻ എന്ത് ചെയ്തു, അവൻ എഴുന്നേറ്റ് റിപ്പന്റ് ചെയ്ത് തിരിച്ചു. നേരെ തേർഡ് നമുക്കറിയാം എന്താണ് സംഭവിക്കുന്നത്. ഇവനെ ദൂരെ നിന്ന് കണ്ടപ്പോ ഫാദർ എന്ത് ചെയ്തു, ഫാദർ ഓടിച്ചെന്ന്, അവൾ പറഞ്ഞിട്ട് ഓടിച്ചെന്ന് നിങ്ങൾക്കറിയാവുന്നതാണ്. അവിടെ ചെന്നിട്ട് അങ്ങനെ ഇവൻ എഴുന്നേറ്റ് അപ്പൻ എടുക്കില്ല. ദൂരത്ത് നിന്ന് അപ്പൻ അവനെ കണ്ട് മനസ്സറിഞ്ഞോടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. അവൻ അപ്പനോട്, അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. എന്നാലും ഇവൻ പറയണമെന്ന് വിചാരിച്ചത് കംപ്ലീറ്റ് അവൻ പറഞ്ഞു. ഇവനെന്തോ മനസ്സിൽ വിചാരിച്ചേ, പറയണമെന്ന് വിചാരിച്ച കംപ്ലീറ്റ് ആണ്. സെർവന്റിനെ പോലെ കൺസിഡർ ചെയ്താൽ മതി എന്നുള്ളത് പറയാനായിട്ട് ഫാദർ സമ്മതിച്ചില്ല. അതിനു മുമ്പേ ഫാദർ ഇവനെ കെട്ടിപ്പിടിച്ച് ഇവനെ അക്സെപ്റ്റ് ചെയ്തു. എന്നാലും തേർഡ് ഇവിടെ ഫാദർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഫാദർ ദാസന്മാരെ പറയാണ്, ദ ഫാദർ സെഡ് ടു ദ സ്ലേവ്സ്, ക്വിക്ലി ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ് റോബ് ആൻഡ് പുട്ട് ഓൺ ഹിം ആൻഡ് പുട്ട് എ റിംഗ് ടു ഹിസ് ഹാൻഡ് and a sandal to his feet and bring the fattened calf, kill it and let us eat and celebrate. ഇതാണ് മൂന്നാമത്തെ കാര്യം. ഒരു ഒരു ഇങ്ങനെ കംപ്ലീറ്റ് നശിപ്പിച്ച് വന്ന ഒരുവനെ അക്സെപ്റ്റ് ചെയ്യും ഫാദേഴ്സ് അല്ലെ. അക്സെപ്റ്റ് ചെയ്യാതെ ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ ഒരാളെ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ അവിടെ ഒരു സെലിബ്രേഷൻ നടത്തുമെങ്കിൽ നിങ്ങളാലും കേട്ടോ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാം നശിപ്പിച്ച് വീട്ടിലെ സ്വത്തും നശിപ്പിച്ച് എല്ലാം പോയി ഒരാൾ തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യും ഫാദർ, എന്ത് ചെയ്യും സാധാരണ ഫാദേഴ്സ് എന്ത് ചെയ്യും, ആ തിരിച്ചു വന്നതെന്ന് ചോദിക്കും. ചിലപ്പോൾ തിരിച്ചു വന്നില്ലെങ്കിൽ ചില അക്സെപ്റ്റ് ചെയ്യും. തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യും, മര്യാദയ്ക്ക് ഒരു ആറു മാസം മര്യാദയ്ക്ക് ജീവിച്ചോളെന്ന് പറയും അല്ലേ. അല്ലേ എന്തിനാണ് നിങ്ങളൊക്കെ ചെയ്തതെന്ന് ചോദിച്ചാൽ അവന് രണ്ട് അടിയും കൂടെ കൊടുത്ത് കയറ്റി ഡിസിപ്ലിൻ ചെയ്തു. ഇവിടെ എന്ത് ചെയ്തു, അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യുന്നു, ഇവിടെ സെലിബ്രേഷൻ ആണ്. അങ്ങനെ അല്ലെങ്കിൽ ചെയ്യും, അങ്ങനെ ഇതെല്ലാം ഫാദർ ചെയ്യും. പിന്നെ അതാ ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഈ ഇവിടുത്തെ ക്യാരക്ടർ ശരിക്കും ഫാദറാണ്. ഫാദർ ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ആദ്യം ഫാദർ ഒരു ഫാദറും ചെയ്യാത്ത പോലെ വിട്ടു, അവനെ ഫ്രീഡം കൊടുത്തു വിടുന്നു. രണ്ട്, ഈ ഫാദർ ഇവനെ പോയി അന്വേഷിക്കുകയോ അവന് അവനെ തിരിച്ചു വിട്ടാൻ ട്രൈ ചെയ്യുകയോ ചെയ്തില്ല. മൂന്ന്, തിരിച്ചു വന്നപ്പോൾ ഒരു ഫാദറും ചെയ്യാത്തത് പോലെ സെലിബ്രേഷനാണ്. സെലിബ്രേഷൻ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, എന്ത് കാഫിനെ എങ്ങനെയുള്ള കാഫാണ് നിങ്ങളുടെ ട്രാൻസ്ലേഷൻ ബൈബിളിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്, ആ കാഫ് ഫാറ്റ് കാഫ് എന്നാണ്, ഫാറ്റൻഡ് കാഫ് ആണ്. എന്ത് ഫാറ്റ് കാഫും ഫാറ്റൻഡ് കാഫും തമ്മിലുള്ള വ്യത്യാസം, ആ ഫാറ്റൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർപ്പസിന് വേണ്ടി ഫാറ്റ് തിന്ന് വെച്ചേക്ക, തിന്ന് തീറ്റ് കൊടുത്ത് വളർത്തിയേക്കാണ് അല്ലേ. ഫാറ്റ് കാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റ് ആയിട്ട്. എന്നിട്ട് എന്തിനാണ് ഈ ഫാദർ ഈ ഫാറ്റൻഡ് കാഫിനെ വെച്ച് വളർത്തിക്കൊണ്ടിരുന്നത്, ആ ഒരു ഇവന്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഫാദർ തിരിച്ചു വരുമ്പം അറക്കാനായിട്ടൊരു ഒരു കാഫിനെ തിരിച്ചു കൊടുത്ത് വളർത്തിക്കും. ഇതൊരു ഇസ്രായേലിൽ ഒരു ഇതാണ്, ഒരു സെലിബ്രേഷന് വേണ്ടിയിട്ടുണ്ടാക്കുന്നത് കാഫിനെയാണ് ഫാറ്റൻഡ് കാഫ് എന്ന് പറയുന്നത്. ഒരു ഫാറ്റൻഡ് കാഫിനെ ഉണ്ടാക്കി ഇയാൾ വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു സെലിബ്രേഷൻ. അന്നേരം അവിടെ സെലിബ്രേഷൻ തുടങ്ങി, സെലിബ്രേഷൻ തുടങ്ങി. സെലിബ്രേഷൻ എന്തൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞിരിക്കുന്നത്, സെലിബ്രേഷൻ തുടങ്ങി അവിടെ അവർ ചെയ്തിട്ട് ആൻഡ് ബ്രിങ് ഫാറ്റൻഡ് കാഫ് കിൽ ദ ലെറ്റർ ദീച്ച rejoice, celebrate. For the son of mine was dead and has come to life again, and he was lost and been found, and they began to celebrate. That is celebrate in the walk, pinne brand. ഇവിടെ ജീസസ് പറയുന്നത് ഒരു സെലിബ്രേഷൻ ആണ് അവിടെ എന്താണ് അവിടെ പ്രതികരിക്കുകയാണ് ഹി വാസ് ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ഹി വാസ് ഡെഡ് ആൻഡ് കെയിം ബാക്ക് ടു ലൈഫ് ജീസസ് വന്ന എന്തിനാണ് ഈ ഒരു ലോസ്റ്റിനെ കണ്ടുപിടിക്കാനാണ് വൺസ് റിലേഷനിൽ നിന്ന് ലോസ്റ്റ് ആയ കാര്യം ഫെലോഷിപ്പിൽ ലോസ്റ്റ് ആണ് ഫെലോഷിപ്പിൽ നിന്ന് ലോസ്റ്റ് ആയ ലോസ്റ്റ് ആണ് വന്നപ്പോൾ അവിടെ സെലിബ്രേഷൻ ആണ് സെലിബ്രേഷൻ എന്തൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇരിക്കുന്നത് താഴെ വെച്ചിരിക്കുന്നത് അടുത്ത വയസ്സ് മാത്രം വെച്ചു ബട്ട് നൗ ദി ഓൾഡർ സൺ ഹു വാസ് ഇൻ ദ ഫീൽഡ് ആൻഡ് വെൻ ഹി കെയിം ബാക്ക് ആൻഡ് അപ്രോച്ച് ദ ഹോം ഹി ഹേർഡ് എന്തൊക്കെയാണ് കേട്ടെ മ്യൂസിക് ആൻഡ് ഡാൻസിങ് നടക്കൂ ഹോളി ആൾക്കാർ മ്യൂസിക്കും ഡാൻസിങ് ഒക്കെ തന്നെ ചെയ്യും സെലിബ്രേഷൻ നടക്കും ചെയ്യൂ ഹോളി ആൾക്കാർ എന്തോ ഇരിക്കും നമുക്കൊരു പ്രാർത്ഥനാ യോഗം കൂടാം സൺ കെയിം ബാക്ക് വന്ന് നമുക്കൊരു ഫാസ്റ്റിംഗ് പ്രെയർ നടത്താം നമുക്ക് എന്തോ ചെയ്തേ ഫാസ്റ്റിംഗ് പ്രെയർ ആണോ നടത്തിയത് അല്ലെ ഫാസ്റ്റിംഗ് പ്രെയർ ആണോ നടത്തേണ്ടത് സെലിബ്രേഷൻ ഈറ്റിംഗും ഡ്രിങ്കിങ്ങും ഡാൻസിങ്ങും ആണ് നടത്തേണ്ടത് ഒരു സീനർ സെലിബ്രേറ്റ് ചെയ്ത് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് സാധാരണ ഗതി ഫാസ്റ്റിംഗ് പ്രയറാണ് അല്ലേ പക്ഷെ ഇവിടെ എന്താണ് ഇവിടെ ഫാരിസീസിന്റെ പ്രശ്നം എന്തായിരുന്നു ഫാരിസീസിന്റെ പ്രശ്നം ജീസസ് ഒരു ഫാസ്റ്റിംഗ് പ്രയർ നടത്തി സിനിയേഴ്സിന് ഫാസ്റ്റിംഗ് പ്രയറിലോട്ട് വിളിക്കുകയാണ് ചെയ്തത് അല്ല ജീസസ് പോയി ഇവരുടെ കൂടെ പോയി തിന്നെയും കുടിക്കുക ഇതാണ് ഇവരുടെ കംപ്ലൈന്റ് ഇതിന് ജീസസ് പറയുകയാണ് ജീസസ് ഇവരുടെ കൂടെ തിന്നെയും കുടിക്കുകയും ചെയ്യുന്നതിനാണ് ടു ബ്രിങ് ദം ബാക്ക് ആൻഡ് ഇഫ് ദേ ആർ കമ്മിങ് ബാക്ക് ഇറ്റ്സ് എ സെലിബ്രേഷൻ അവിടെ ഒരു സെലിബ്രേഷൻ ആണ് ഈ ഡാൻസിങ്ങും പാട്ടും ഒക്കെ കേട്ടപ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ഒരാൾക്ക് ആർക്കാണ് ഈ ഡാൻസും പാട്ടും സെലിബ്രേഷനും സന്തോഷമൊക്കെ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് ഹോളി ആൾക്കാർക്ക് ഇപ്പോൾ ഇഷ്ടമല്ല അല്ലേ ഹോളി ആൾക്കാർക്ക് ഇഷ്ടമില്ല ഇവിടെ ഒരു ഹോളി ആളുണ്ട് ആരാണ് ആ ഹോളി ആൾ ബ്രദർ ബ്രദറിന് ഇഷ്ടമല്ല ബ്രദർ ഈസ് എ ഫാരസി ഫാരസി പിക്ചർ വരുന്നത് ഇവിടെ ആണ് ഈ പാരബിളിൽ ജീസസ് മൂന്ന് ആൾക്കാരെയും കൊണ്ടുവരുന്നുണ്ട് ഫാദറിനെയും കൊണ്ടുവരുന്നുണ്ട് ലോസ്റ്റ് സണ്ണിനെയും കൊണ്ടുവരുന്നുണ്ട് ഫാരസിസ് ഫാരസിക്ക് എന്താണ് ഫാരസി ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫാരസിക്ക് എന്താണ് ഫാരസിക്ക് എൻജോയ്മെന്റ് ഒന്നും ഇഷ്ടമല്ല ഫാരസി പറയുകയാണ് മോൻ തിരിച്ചു വന്ന് നോക്കെ ഇതൊക്കെ കൊള്ളാം പക്ഷെ എന്താണ് ഫാരസിയുടെ കംപ്ലൈന്റ് ഫാരസിയുടെ കംപ്ലൈന്റ് അവിടെ സെലിബ്രേഷൻ നടക്കുന്നു അവിടെ ഡാൻസും പാട്ടും പാർട്ടി നടക്കുന്നു പാർട്ടി നടക്കുന്നത് ഫാരസീസിന് ഇഷ്ടമല്ല അതല്ലേ പറഞ്ഞിരിക്കുന്നത് ഫാരസിയുടെ കംപ്ലൈന്റ് എന്താണ് അവൻ കോപിച്ചു അകത്ത് കടക്കാൻ മനസ്സിലാതെ പുറത്തു നിന്നു അപ്പം പുറത്തു വന്നു അവനോട് അപ്പൊ അവനോട് പറയാണ് ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു നിന്നെ കൽപ്പന ഒന്നും ലംഘിച്ചിട്ടില്ല എന്നാൽ എന്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് എനിക്ക് നീ ഒരു ആട്ടിൻകുട്ടിയെ തന്നിട്ടുണ്ട് വേശ്യന്മാരോടുകൂടി നിന്റെ മുതൽ തിന്നുകളഞ്ഞ് നിന്റെ മകൻ വന്നപ്പോ നീ കാളക്കുട്ടിയെ അറുത്ത് അവന് വേണ്ടി അറുത്ത് പാർട്ടി നടത്തുന്നു ഇവനെന്ത് ആഗ്രഹമുണ്ട് ഇവന്റെ ആഗ്രഹം ഇവന്റെ മനസ്സിനെന്ത് ആഗ്രഹം ശരിക്കും ഇവന് പാർട്ടിയൊക്കെ നടത്തണമെന്ന് ആഗ്രഹമുണ്ട് അല്ലെ ഇവന് പാർട്ടി നടത്തണമെന്ന് ആരോട് ആഗ്രഹം നടത്തണമെന്ന് ആഗ്രഹമുണ്ട് ഇവരുടെ കൂട്ടുകാരുടെ കൂടെ പോയി ഇവന് പുറത്ത് അടിച്ചു പൊളിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ എന്താണ് ഇവൻ ഇവനൊരു റൂൾ ബേസ്ഡ് ഇവൻ ഫാരസി ആയതുകൊണ്ട് ഇവന്റെ മേളിൽ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണ് കൂട്ടുകാരുടെ ഒന്നും പോയാൻ പാടില്ല ഒന്നിനും ഇവൻ ഇവരു റൂൾ ബേസ്ഡ് ലൈഫ് നടക്കാം അല്ലെ എപ്പോഴും ഹോളിയായിട്ട് നടക്കണം ഇങ്ങനെ നടക്കണം അങ്ങനെ നടക്കണം എന്നുള്ള ആ റൂൾ ബേസ്ഡ് നിന്നുകൊണ്ട് ഇവന്റെ ഉള്ളിലുള്ള ആഗ്രഹം കൊണ്ട് ഇവന് പുറത്തു പോകാനായിട്ട് ഒക്കുന്നില്ല പുറത്തു പോകാനായിട്ട് പറ്റാതെ എന്താണ് കാരണം ഇവന്റെ റൂൾസ് ഇവനെ പുറത്തു പോകാനായിട്ട് സമ്മതിക്കുന്നില്ല എന്നാൽ ഇവന്റെ ഫാദറിന്റെ അടുത്തോളം ഇവൻ എൻജോയ് ചെയ്യാനായിട്ട് ഒക്കുന്നുമില്ല കാരണം എന്താണ് ഇവൻ ഫാദറുമായിട്ടുള്ള ആ റിയൽ റിലേഷനിലോട്ട് വന്നിട്ടുണ്ട് ഫാദറിന്റെ ഹൗസിലെ എൻജോയ്മെന്റും ഒക്കത്തില്ല പുറത്തുള്ള എൻജോയ്മെന്റും ഒക്കത്തില്ല ഒരു തരത്തിലുള്ള എൻജോയ്മെന്റും ഇല്ല അല്ലെ ഒന്നുകിൽ ഗോഡിന്റെ അടുത്തുള്ള ആ റിയൽ എൻജോയ്മെന്റ് വേണം ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പുറത്തുള്ള സിനിയേഴ്സിന്റെ കൂടെ എൻജോയ്മെന്റ് വേണം ഈ രാജ്യത്തെ മോനം ചെയ്തു അതിപ്പോ പുറത്തുപോയി സിനിയേഴ്സിന്റെ കൂടെ എൻജോയ് ചെയ്ത് അത് നശിച്ചെല്ലാം നശിച്ച് തിരിച്ചു വന്ന് റിപ്പെൻഡ് ചെയ്ത് തിരിച്ചു വന്ന് ഫാദറിലൂടെയുള്ള റിയൽ എൻജോയ്മെന്റിലോട്ട് വന്നു ആദ്യത്തെ മോനോ ഫാരസിയോ ഫാരസി ഹോളി ഹോളി ആണെന്നൊക്കെ പറഞ്ഞു കിടന്ന് അവന് ഗോഡിന്റെ ഫെലോഷിപ്പും ഇല്ല ഗോഡുമായിട്ടുള്ള റിയൽ ആയിട്ടുള്ള ഫെലോഷിപ്പും ഇല്ല ആ എൻജോയ്മെന്റും ഇല്ല പുറത്തു പോകാനായിട്ട് ആഗ്രഹം ഉണ്ടായിട്ട് പോകാനും പറ്റുന്നില്ല ഇതാണ് ഒരു ഫാരസിയുടെ എന്നിട്ട് ഇവന്റെ ഉള്ളിലുള്ള ഇവന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടുള്ള ദേഷ്യമാണിത് അല്ലെ നമുക്കൊരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അല്ലെ നമുക്കത് ചെയ്യാൻ പറ്റുന്നുമില്ല നമുക്ക് ഇപ്പുറത്തൊരു സന്തോഷവുമില്ല ഇവിടുത്തെ ചർച്ചിലെ മീറ്റിങ്ങുകളും പാട്ടും ആഗ്രഹങ്ങളും ബോറിംഗ് ഭയങ്കര ബോറിംഗ് ഇവിടെ ഒട്ടും ഇഷ്ടപ്പെടില്ല ഇവിടെ താല്പര്യമില്ല പുറത്താണെങ്കിൽ ഉള്ള എൻജോയ്മെന്റ് അത് എൻജോയ് ചെയ്യാൻ ഒട്ടുക്കുന്നുമില്ല അപ്പൊ എന്ത് ചെയ്യും ഇത് രണ്ടിനും കിടന്ന് ഇടയ്ക്ക് കിടന്ന് കടന്ന് കഷ്ടപ്പെടില്ലേ? അങ്ങനല്ലേ സാധാരണ? അങ്ങനെ ലൈഫ് എന്താ ലൈഫ്? അങ്ങനെ ലൈഫ് എന്ന് പറഞ്ഞാൽ മിസറബിൾ ലൈഫ്. പല ക്രിസ്ത്യൻസും അങ്ങനെ, പല ചിൽഡ്ര പല യൂത്ത്സും അങ്ങനെയാണ്. പലരും ക്രിസ്ത്യൻ ലൈഫിനെ കാണുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഇറ്റ്സ് എ റൂൾ ബേസ്ഡ്, ഭയങ്കര റെസ്ട്രിക്റ്റഡ് ലൈഫാണ്. ആക്ച്വലി ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ ലൈഫ് ഓഫ് ഫ്രീഡം. ആ ഫ്രീഡം എന്തിനുള്ള ഫ്രീഡമാണ്? ഹോളി സ്പിരിറ്റിലുള്ള ഫ്രീഡം. അങ്ങനെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് അല്ലെ. കിങ്ഡം ഓഫ് ഗോഡ് ഈസ് നോട്ട് ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് ബട്ട് ഇറ്റ് ഈസ് എന്താണ് പീസ്, ജോയ് ആൻഡ് റൈച്ചസ്നെസ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. ഇത് ഹോളി സ്പിരിറ്റിൽ ലൈഫിൽ ഡയറക്ടർ ആയിട്ടുള്ള ലൈഫാണ്. ഹോളി സ്പിരിറ്റ് നമ്മുടെ അടുത്ത് പറയും ചില കാര്യങ്ങൾ ചെയ്യേണ്ട, ഇത് ചെയ്യേണ്ട എന്ന് പറയും. അത് ചെയ്യാതിരിക്കുന്നതുകൊണ്ട് നമുക്ക് അർത്ഥത്തിൽ നമ്മുടെ സന്തോഷമൊന്നും നഷ്ടപ്പെടത്തില്ല. നമ്മൾ വി വിൽ എൻജോയ് ദ ലൈഫ് ഓഫ് ഗോഡ് അല്ലെ, ഹോളി സ്പിരിറ്റ്. പക്ഷെ ഇഫ് യു ആർ ലെഡ് ബൈ എ റൂൾ ബേസ്ഡ് ലൈഫ് ആണെങ്കിൽ നമുക്ക് പുറത്തേത് എൻജോയ് ആക്കത്തില്ല, അകത്തേ എൻജോയ് ആക്കത്തില്ല. അങ്ങനെ ഒരു ഫാരസിക്കൽ ലൈഫായിട്ട് നമ്മൾ ചെയ്യും. അതാണ് ഇവിടെ മൂന്നാമത്തെ അവരെവിടെ അനുഭവിക്കുന്നത്. അവസാനം അവിടെ അവസാനം വരുമ്പോഴാണ് ഈ പുറത്തു പോയ മകൻ അകത്ത് വന്നു, അകത്തുണ്ടായിരുന്നവൻ ഇവിടെ പോയി. ഈ സ്റ്റോറി തീരുമ്പോ അകത്തെ മൂത്ത സണ് എവിടെ നിൽക്കുന്നത്? അകത്താണോ പുറത്താണോ? നടുക്കാണോ നിൽക്കുന്നത്? എവിടെ പുറത്താ അല്ലെ? വായിച്ചു നോക്കില്ലേ അത് എവിടെ ലാസ്റ്റ് സണ്ണ് ഫാദർ എവിടെ വന്നിട്ട് പറയുന്നത്? അകത്ത് വരാൻ പറയുന്നത് പുറത്തു വന്നു. ഫാദർ അപ്പൺ വേഴ്സ് 27 വായിച്ചത്, 28, and he became angry and was not willing to go in, and father came out and began pleading with him. The father porthu vandu ivane agathu father Jesus parayana endanu, Jesus Pharisees endu parayane ningale agathu kondiran vendidaan, pakshe ningal endanu, ningal Pharisee aanu, ningal holy aanu act cheynavara, ningal kore rules and regulations na base cheyichunavara. പക്ഷെ സിന്നേഴ്സ് എന്ത് ചെയ്യുന്നു? അതാണ് ജീസസ് ഈ പറയുന്ന പാരബിളിലെല്ലാം പറഞ്ഞത്. സിന്നേഴ്സും ടാക്സ് കളക്ടേഴ്സും ആദ്യം കിങ്ഡം ഓഫ് ഗോഡിൽ കയറി കിങ്ഡം ഓഫ് ഗോഡ് എൻജോയ് ചെയ്യും. പക്ഷെ ഫാരിസീസ് വിൽ ബി ഓൾവേസ് ഔട്ട് അല്ലെ. മൂന്ന് ടൈപ്പ് ആൾക്കാരെ ജീസസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി നാല് ടൈപ്പ് എന്ന് പറയും. ഒന്ന് ലോസ്റ്റ് സിന്നർ, രണ്ട് എ ലോസ്റ്റ് സൺ ഹൂസ് ലോസ്റ്റ് ഫ്രം ദ ഫെലോഷിപ്പ് വിത്ത് ദ ഫാദർ, ആൻഡ് ദ ഫാരിസീസ് ഹൂസ് ഓൾവേസ് ഔട്ട്സൈഡ്, ആൻഡ് ദ സൺ ആൻഡ് ദ ഫാദർ ഹു വാണ്ടഡ് ടു അക്സെപ്റ്റ് എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഫാദർ. ഇതാണ് ഇതിൽ കൂടെ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? നമ്മൾ ഫാരിസീസ് ആവാൻ പാടില്ല. നമ്മൾ റൂൾ ബേസ്ഡ് ലൈഫിലല്ല, നമ്മൾ ആക്ച്വലി വി നീഡ് ടു എൻജോയ് ദ ലൈഫ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. ഇറ്റ്സ് എ ലൈഫ് ഓഫ് എൻജോയ്മെന്റ്. നമ്മളിത് പ്രസന്റ് ചെയ്യുന്ന ഗോസ്പെലും അങ്ങനത്തെ ആയിരിക്കണം. ഇറ്റ്സ് എ ലൈഫ് ഓഫ് ഫ്രീഡം, ഇറ്റ്സ് എ ലൈഫ് ഓഫ് എൻജോയ്മെന്റ് ഇൻ ദ ഹോളി സ്പിരിറ്റ് ഇൻ ദ കിങ്ഡം ഓഫ്. ലോകത്തിൽ കിട്ടുന്ന എൻജോയ്മെന്റിനേക്കാൾ റിയൽ എൻജോയ്മെന്റ് ആക്ച്വലി ക്രിസ്ത്യൻ ലൈഫ്. അവിടെ ആക്ച്വലി റിയൽ സോങ്സ് ഉണ്ട്, റിയൽ ജോയ് ഉണ്ട്, റിയൽ ഡാൻസ് ഉണ്ട്, റിയൽ എൻജോയ്മെന്റ് ഉണ്ട്. അവിടെ ഫാസ്റ്റിങ്ങും പ്രയറും ലോങ് ഫേസ്ഡ് ആയിട്ടുള്ളതും മാത്രമല്ല, ഫാസ്റ്റിംഗും പ്രയറും എല്ലാം ഉണ്ട്. പക്ഷേ ഇതിനെല്ലാം ഇതിന്റെ പാർട്ടാണ്. ഇറ്റ്സ് ആക്ച്വലി എ ലൈഫ് ഓഫ് ജോയ്. ഓക്കെ, അതാണ് ജീസസ് ഇതിൽ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ഓക്കെ, എന്തെങ്കിലും സംശയമുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഇതുമായിട്ട് ബന്ധപ്പെടുന്നോ? ഇങ്ങനെയാണോ ശരിക്കും ക്രിസ്ത്യൻ ലൈഫ്? ഇങ്ങനെയൊക്കെയാണോ, ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ കേട്ടിട്ടുള്ളത്? അതോ കുറച്ചുകൂടെയൊക്കെ റൂൾ ബേസ്ഡ് ലൈഫ് അല്ലേ? എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇങ്ങനെയാണോ ഞാൻ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കാം. ചോദിക്കാം, എന്തെങ്കിലും ഉണ്ടോ സംശയങ്ങളുണ്ടോ ഇതിൽ, ഈ വായിച്ചതിൻ്റെ അകത്ത് ഉണ്ടോ? ജൂബൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യം? ഒന്നുമില്ല, എല്ലാം മനസ്സിലായി. ഓൺലൈനിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളായിട്ട് ഇങ്ങനാണോ? ഇങ്ങനാണോ ശരിക്കും ഗോസ്പൽ എന്ന് പറയുന്നത്? ഇതാണോ ഗോസ്പൽ പ്രസന്റ് ചെയ്യുന്നത്? ഇങ്ങനെയാണോ നമുക്ക് മനസ്സിലാക്കി? ഓക്കെ, നിങ്ങൾക്ക് സംശയങ്ങളുണ്ടോ? ഓൺലൈനിലുള്ള ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഈ ഇന്റർപ്രിട്ടേഷൻ കറക്റ്റ് അല്ല എന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, നിങ്ങൾക്ക് നിങ്ങൾ സാധാരണഗതിയിൽ സംശയങ്ങളൊന്നും ഇല്ലാതെ എല്ലാം മനസ്സിലാക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, സോ വിൽ ക്ലോസ്. സംബഡി ക്യാൻ പ്രേ ആൻഡ് ക്ലോസ്. സാംബ്രാ Okay, thank you.